അവിടുന്ന് അവരുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉറപ്പിക്കുകയും തന്റെ നീതിവിധികൾ അവർക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അവരുടെ കണ്ണുകൾ അവിടുത്തെ മഹത്വപൂർണമായ പ്രതാപം ദർശിക്കുകയും അവരുടെ കാതുകൾ അവിടുത്തെ നാദത്തിന്റെ മഹിമ ആസ്വദിക്കുകയും ചെയ്തു. എല്ലാ നീതികൾക്കുമെതിരെ ജാഗരൂകത പാലിക്കുവാനെന്ന് അവിടുന്ന് അവരോട് പറഞ്ഞു. അയൽക്കാരനോടുള്ള കടമ അവിടുന്ന് ഓരോരുത്തരെയും പഠിപ്പിച്ചു. അവരുടെ മാർഗങ്ങൾ എപ്പോഴും അവിടുത്തെ മുമ്പിലുണ്ട്. അവിടുത്തെ ദൃഷ്ടികളിൽ നിന്ന് നേരെ മറഞ്ഞിരിക്കുകയില്ല. ഓരോ രാജ്യത്തിനും അവിടുന്ന് ഭരണാധികാരിയെ നൽകി. എന്നാൽ ഇസ്രയേലിനെ സ്വന്തം അവകാശമായി തിരഞ്ഞെടുത്തു. അവരുടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ്. അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു. അവരുടെ അകൃത്യങ്ങൾ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കുന്നില്ല. അവരുടെ പാപങ്ങൾ കർത്താവ് വീക്ഷിക്കുന്നു. മനുഷ്യന്റെ ദാനധർമ്മത്തെ മുദ്രമോതിരത്തെ എന്ന പോലെ കർത്താവ് വിലമതിക്കുന്നു. അവന്റെ കാരുണ്യത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ അവിടുന്ന് കരുതുന്നു. അവിടുന്ന് അവരോട് പകരം ചോദിക്കും. അവരുടെ പ്രതിഫലം അവരുടെ ശിരസിൽ പതിക്കും. പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. കർത്താവിലേക്ക് തിരിഞ്ഞ് പാപം പരിത്യജിക്കുവീൻ. അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും അകൃത്യങ്ങൾ പരിത്യജിക്കുകയും ചെയ്യുവീൻ. അത്യുന്നതനിലേക്ക് തിരിയുകയും അകൃത്യങ്ങൾ ഉപേക്ഷിക്കുകയും മ്ലേച്ഛതകളെ കഠിനമായി വെറുക്കുകയും ചെയ്യുവീൻ. ജീവിക്കുന്നവർ അത്യുന്നതന സ്തുതിഗീതം പാടുന്നത് പോലെ പാതാളത്തിൽ ആര് അവിടുത്തെ സ്തുതിക്കും? അസ്തിത്വമില്ലാത്തവനിൽ നിന്നെന്ന പോലെ മനുഷ്യൻ മരിക്കുമ്പോൾ അവന്റെ സ്തുതികൾ നിലയ്ക്കുന്നു. ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്നവരാണ് കർത്താവിനെ സ്തുതിക്കുന്നത്. കർത്താവ് തന്റെ അടുക്കലേക്ക് തിരിയുന്നവരോട് പ്രദർശിപ്പിക്കുന്ന കാരുണ്യവും ക്ഷമയും എത്ര വലുതാണ്! മനുഷ്യൻ അമർത്യനല്ലാത്തത് കൊണ്ട് എല്ലാം അവനെ പ്രാപ്യമല്ല. സൂര്യനേക്കാൾ ശോഭയുള്ളത് എന്തുണ്ട്? എന്നിട്ടും അതിന്റെ പ്രകാശം അസ്തമിക്കുന്നു. അതുപോലെ മാംസവും രക്തവുമായ മനുഷ്യൻ തിന്മ നിരൂപിക്കുന്നു. കർത്താവ് സ്വർഗത്തിലെ സൈന്യങ്ങളെ അണിനിരത്തുന്നു. എന്നാൽ മനുഷ്യൻ പൊടിയും ചാരവുമാണ്. എന്നേക്കും ജീവിക്കുന്നവൻ പ്രപഞ്ചം സൃഷ്ടിച്ചു. കർത്താവ് മാത്രമാണ് നീതിമാൻ. അവിടുത്തെ പ്രവൃത്തി വിളംബരം ചെയ്യാൻ പോരുന്ന ശക്തി ആർക്കും നൽകപ്പെട്ടിട്ടില്ല. അവിടുത്തെ മഹത്തായ പ്രവൃത്തികൾ അളക്കാൻ ആർക്കു കഴിയും? അവിടുത്തെ മഹത്വപൂർണമായ ശക്തി തിട്ടപ്പെടുത്താൻ ആർക്കു സാധിക്കും? അവിടുത്തെ കാരുണ്യം വർണ്ണിക്കാൻ ആർക്കു കഴിയും? അവ കൂട്ടുകയോ കുറയ്ക്കുകയോ സാധ്യമല്ല. അവിടുത്തെ അത്ഭുതങ്ങളെ അളക്കാൻ ആർക്കും കഴിയുകയില്ല. മനുഷ്യന്റെ അന്വേഷണം അങ്ങേയറ്റത്തെത്തിയാലും അവൻ ആരംഭത്തിൽ തന്നെ നിൽക്കുകയേ ഉള്ളൂ. അവനെ അത് എന്നും പ്രഹേളികയായിരിക്കും. മനുഷ്യന് എന്താണ്? അവനെ കൊണ്ട് എന്ത് പ്രയോജനം? എന്താണ് അവനിലെ നന്മയും തിന്മയും? മനുഷ്യൻ 100 വയസ്സുവരെ ജീവിച്ചാൽ അത് ദീർഘായുസ്സാണ്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ഏതാനും വത്സരങ്ങൾ സമുദ്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലെയും ഒരു മണൽത്തെരി പോലെയും മാത്രം. അതിനാൽ കർത്താവ് അവരോട് ക്ഷമിക്കുകയും അവരുടെ മേൽ കാരുണ്യം വർഷിക്കുകയും ചെയ്യുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായം. പെസഹ എന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളെടുത്തു. അപ്പോൾ മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാരും ജനത്തെ ഭയപ്പെടുകയാൽ അവനെ ഒടുക്കുവാൻ ഉപായം അന്വേഷിച്ചു. എന്നാൽ പന്തിരുവരുടെ കൂട്ടത്തിലുള്ള ഐസ്കരിയത്തായി യൂദായിൽ സാത്താൻ കിടന്നു. അവൻ ചെന്ന് മഹാപുരോഹിതന്മാരും പടനായകന്മാരോടും അവനെ അവർക്ക് കാണിച്ചു കൊടുക്കുന്ന വഴിയെക്കുറിച്ച് സംസാരിച്ചു. അവർ സന്തോഷിച്ച് അവന് ദ്രവ്യം കൊടുക്കാമെന്ന് പറഞ്ഞെത്തു. അവൻ വാക്കുകൊടുത്തു. പുരുഷാരമില്ലാത്ത സമയത്ത് അവനെ കാണിച്ചു കൊടുക്കാൻ തക്ക അന്വേഷിച്ചു പോന്നു. പെസഹ കുഞ്ഞാടിനെ അറക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാനൊരുക്കുവീൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണമെന്ന് അവർ ചോദിച്ചതിന് നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് പീറ്ററുടേവനോട് ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ. അവൻ വിരിച്ചിരിക്കിയ വന്മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവീൻ എന്ന് അവരോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി. സമയമായപ്പോൾ അവനപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവനവരോട് ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചിയോടെ ആഗ്രഹിച്ചു. അതേ ദൈവരാജ്യത്തിൽ നിവൃത്തിയാകുവോളം ഞാൻ ഇനി അത് കഴിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് വാഴ്ത്തിയത് വാങ്ങി പങ്കിട്ടുകൊള്ളുവീൻ. ദൈവരാജ്യം വരുവോളം ഞാൻ മുന്തിരിവള്ളിയുടെ അനുഭവം ഇന്നു മുതൽ കുടിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എന്റെ ശരീരം എന്റെ ഓർമ്മയ്ക്കായി ചെയ്വീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ താഴെങ്ങഞ്ഞ ശേഷം പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. എന്നാൽ എന്നെ കാണിച്ചു കൊടുക്കുന്ന എന്റെ കൈ എന്റെ അരികെ മേശപ്പുറത്തുണ്ട്. നിർണയിച്ചിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. എങ്കിലും അവനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനെ അയ്യോ കഷ്ടമെന്ന് പറഞ്ഞു. ഇത് ചെയ്യുവാൻ പോകുന്നവൻ തങ്ങളുടെ കൂട്ടത്തിൽ ആരായിരിക്കുമെന്നേ അവർ തമ്മിൽ ചോദിച്ചു തുടങ്ങി. തങ്ങളുടെ കൂട്ടത്തിൽ ആരെയാകുന്നു വലിയവനായി എണ്ണേണ്ടത് എന്നതിനെ ചൊല്ലിയൊരു തർക്കവും അവരുടെ ഇടയിലുണ്ടായി. അവനോ അവരോട് പറഞ്ഞത് ഇന്ത്യയുടെ രാജാക്കന്മാർ അവരിൽ കർത്തൃത്വം നടത്തുന്നു, അവരുടെ മേലധികാരത്തിൽ നടത്തുന്നവരെ ഉപകാരികൾ എന്ന് പറയുന്നു. നിങ്ങളോ അങ്ങനെയല്ല. നിങ്ങളിൽ വലിയവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷിക്കുന്നതിനെ പോലെയും ആകട്ടെ. ആരാകുന്നു വലിയവൻ? ഭക്ഷണത്തിനിരിക്കുന്നവനോ ശുശ്രൂഷിക്കുന്നവനോ? ഭക്ഷണത്തിനിരിക്കുന്നവനല്ലയോ? ഞാനോ നിങ്ങളുടെ അടിയിൽ ശുശ്രൂഷിക്കുന്നതിനെ പോലെ ആകുന്നു. നിങ്ങളാകുന്നു എന്റെ പരീക്ഷകൾ എന്നോടുകൂടെ നിലനിന്നവർ. എന്റെ പിതാവ് എനിക്ക് രാജ്യം നിയമിച്ചു തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് നിയമിച്ചിരുന്നു. എന്റെ രാജ്യത്തിൽ സിംഹാസനങ്ങളിൽ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനെ ന്യായീകരിക്കുകയും ചെയ്യും. ശിമോനെ ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ മാറ്റിയാണ് കർത്തൻ യോജിച്ചു. ഞാനോ നിന്റെ വിശ്വാസം പോയിപ്പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. എന്നാൽ നീ ഒരു സമയം തിരിഞ്ഞു വന്ന ശേഷം എന്റെ സഹോദരന്മാരെ ഉറപ്പിച്ചു കൊടുക്കാം. അവനവനോട് കർത്താവേ, ഞാൻ നിന്നോടുകൂടെ കടവിലാകുവാനും തളിപ്പാനും ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിനെ അവൻ പത്രോസേ, നീ എന്നെ അറിയുന്നില്ല, നിന്നോട് തള്ളിപ്പറയുന്നുണ്ട്, നിന്നെ കോഴി പോകുന്നില്ല, ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. പിന്നെ അവനവരോട് ഞാൻ നിങ്ങളെ മടിച്ചേലും പൊക്കണം ചെരുപ്പം കൂടാതെ അയച്ചപ്പോൾ വല്ല കുറവും ഉണ്ടായോ എന്ന് ചോദിച്ചേനെ. ഒരു കുറവും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. അവനവരോട് എന്നാൽ ഇപ്പോൾ മടിച്ചേലിയുള്ളവനത് എടുത്തിട്ട് അവണ്ണം തന്നെ പൊക്കണമുള്ളവനും ഇല്ലാത്തവനോ അതിന്റെ വാൾക്കൊള്ളട്ടെ. അവനെ അകർമ്മയുടെ കൂട്ടത്തിൽ എന്നെ എഴുതിയിരിക്കുന്നതിനെ നീ എന്നെ നിവർത്തി വരണമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നതിനെ നിവർത്തി വരുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, ഇവിടെ രണ്ടു വാളുണ്ട് എന്ന് അവർ പറഞ്ഞതിന് മതിയെന്ന് അവൻ അവരോട് പറഞ്ഞു. പിന്നെ അവൻ പതിവ് പോലെ ഒലിവുമലയ്ക്ക് പുറപ്പെട്ടു പോയി. ശിഷ്യന്മാരോ അവനെ അനുഗമിച്ചു. ആ സ്ഥലത്തെത്തിയപ്പോൾ അവനവരോട് നിങ്ങൾ പരീക്ഷയിൽ ഏർപ്പെടാതിരിപ്പാൻ പ്രാർത്ഥിപ്പീനെന്ന് പറഞ്ഞു. താൻ അവരെ വിട്ട് ഒരു കല്ലേറു ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി. പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം കിടന്ന് നീക്കേണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവനെ ശക്തിപ്പെടുത്തുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ അവന് പ്രത്യക്ഷനായി. പിന്നെ അവൻ പ്രാണവേദനയിലായി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു.
അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ ചോരത്തുള്ളി പോലെയായിരുന്നു ആയി. അവൻ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുക്കൽ ചെന്നു. അവർ വിഷാദത്താൽ ഉറങ്ങുന്നത് കണ്ട് അവരോട്, നിങ്ങൾ ഉറങ്ങുന്നത് എന്തേ? പരീക്ഷയിലേർപ്പെടാതിരിപ്പാൻ എഴുന്നേറ്റ് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ ഇതാ ഒരു പുരുഷാരം പന്തിരിലുള്ളൊരുവനായി യൂദാവർക്ക് മുന്നടന്ന് യേശുവിനെ ചുംബിപ്പാൻ അടുത്തു വന്നു. യേശുവിനോട്, യൂദയെ, മനുഷ്യപുത്രനെ ചുംബനം കൊണ്ടോ കാണിച്ചു കൊടുക്കുന്നതേ എന്ന് പറഞ്ഞു. സംഭവിപ്പാൻ പോകുന്നത് അവന്റെ കൂടെയുള്ളവർ കണ്ടു. കർത്താവെ, ഞങ്ങൾ വാൾ കൊണ്ട് വെട്ടേണമോ എന്ന് ചോദിച്ചു. അവരിലൊരുത്തൻ മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ വലത്തെ കാതർത്തു. അപ്പോൾ യേശു, ഇത്രയ്ക്ക് വിടുവീൻ എന്ന് പറഞ്ഞ് അവന്റെ കാത് തൊട്ട് സൗഖ്യമാക്കി. യേശു തന്റെ നേരെ വന്ന മഹാപുരോഹിതന്മാരോടും ദൈവാലയത്തിലെ പടനായകന്മാരോടും മൂപ്പന്മാരോടും, ഒരു കള്ളന്റെ നേരെ എന്ന പോലെ നിങ്ങൾ വാളും വെടിയുമായി പുറപ്പെട്ടു വന്നുവോ? ഞാൻ ദിവസേന ദൈവാലയത്തിൽ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്റെ നേരെ കയ്യോങ്ങിയില്ല. എന്നാൽ ഇത് നിങ്ങളുടെ നാഴികയെ ഇരുളിന്റെ അധികാരവുമാകുന്നു എന്ന് പറഞ്ഞു. അവരവനെ പിടിച്ച് മഹാപുരോഹിതന്റെ വീട്ടിൽ കൊണ്ടുപോയി പത്മകലം വിട്ട് പിൻചെന്നു. അവർ നടുമുറ്റത്തിന് മധ്യേ തീ കത്തിച്ച് ഒന്നിച്ചിരുന്നപ്പോൾ പത്രോസ് അവരുടെ ഇടയിലിരുന്നു. അവൻ തീവെട്ടത്തിനടുക്കെ ഇരിക്കുന്നത് ഒരു ബാല്യക്കാറ്റ് കണ്ട് അവനെ ഉറ്റുനോക്കി, ഇവനോ അവനോടുകൂടെ ആയിരുന്നു എന്ന് പറഞ്ഞു. അവനോ, സ്ത്രീയെ, ഞാൻ അവനെ അറിയുന്നില്ല എന്ന് തള്ളിപ്പറഞ്ഞു. കുറഞ്ഞു എന്ന് കഴിഞ്ഞിട്ട് മറ്റൊരുവൻ അവനെ കണ്ടു, നീയോ അവരുടെ കൂട്ടത്തിലുള്ളവൻ എന്ന് പറഞ്ഞു. പത്രോസോ, മനുഷ്യ ഞാനല്ല എന്ന് പറഞ്ഞു. ഏകദേശം ഒരു മണിനേരം കഴിഞ്ഞാറേ വേറൊരുവൻ, ഇവനും അവനോടുകൂടെ ആയിരുന്നു സത്യം, ഇവൻ ഗലീലക്കാരനല്ലോ എന്നെ നിഷ്കർഷിച്ചു പറഞ്ഞു. മനുഷ്യ, നീ പറയുന്നത് എനിക്ക് തിരിയുന്നില്ല എന്ന് പത്രോസ് പറഞ്ഞു. അവൻ സംസാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് കോഴി കൂകി. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ മൂന്ന് വട്ടവനെ തള്ളിപ്പറയുമെന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്ത് പുറത്തിറങ്ങി അതി ദുഃഖത്തോടെ കരഞ്ഞു. യേശുവിനെ പിടിച്ചവരവനെ പരിഹസിച്ച് കണ്ണുകെട്ടിത്തല്ലി, പ്രവചിക്കാ, നിന്നെ അടിച്ചവൻ ആരെന്ന് ചോദിച്ചു മറ്റു പലതും അവനെ ദുഷിച്ചു പറഞ്ഞു. നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാരായ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വന്നുകൂടി അവനെ ന്യായാധിപ സംഘത്തിൽ വരുത്തി. നീ ക്രിസ്തുവെങ്കിൽ ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അവനവരോട്, ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, ഞാൻ ചോദിച്ചാൽ ഉത്തരം പറയുകയുമില്ല. എന്നാൽ ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്ത് ഭാഗത്ത് ഇരിക്കുമെന്ന് പറഞ്ഞു. എന്നാൽ നീ ദൈവപുത്രൻ തന്നെയോ എന്ന് എല്ലാവരും ചോദിച്ചതിനെ നിങ്ങൾ പറയുന്നത് ശരി, ഞാനാകുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവർ, ഇനി സാക്ഷ്യം കൊണ്ട് നമുക്ക് എന്താവശ്യം? നാൻ തന്നെ അവന്റെ വാമൊഴി കേട്ടുവല്ലോ എന്ന് പറഞ്ഞു. അനന്തരം അവരെല്ലാവരും കൂട്ടം എഴുന്നേറ്റ് അവനെ പീലാത്തോസിന് എടുക്കൽ കൊണ്ടുപോയി. ഇവൻ ഞങ്ങളുടെ ജാതിയെ മറിച്ചു കളയും, താൻ ക്രിസ്തു എന്ന രാജാവാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കൈസർക്ക് കരം കൊടുക്കുന്നത് വിരോധിക്കുകയും ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു എന്ന് കുറ്റം ചുമത്തി തുടങ്ങി. പീലാത്തോസ് അവനോട്, നീ യഹൂദന്മാരുടെ രാജാവോ എന്ന് ചോദിച്ചതിന് ഞാൻ ആകുന്നു എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് മഹാപുരോഹിതന്മാരോടും പുരുഷാരത്തോടും, ഞാൻ ഈ മനുഷ്യനിൽ കുറ്റമൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. അതിനെ അവൻ ഗലീലയിൽ തുടങ്ങി യഹൂദിയിലെങ്ങും ഇവിടത്തോളം പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നുവെന്ന് നിഷ്കർഷിച്ചു പറഞ്ഞു. ഇത് കേട്ടിട്ടേ ഈ മനുഷ്യൻ ഗലീലക്കാരനോ എന്ന് പീലാത്തോസ് ചോദിച്ചു. ഹെരോദാവിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ടവനെന്നറിഞ്ഞിട്ട് അന്ന് യെരുശലേമിൽ വന്ന് പാർക്കുന്ന ഹെരോദാവിന്റെ അടുക്കൽ അവനെ അയച്ചു. ഹെരോദാവ് യേശുവിനെ കണ്ടിട്ട് അത്യന്തം സന്തോഷിച്ചു. അവനെ കുറിച്ച് കേട്ടിരുന്നത് കൊണ്ട് അവനെ കാണുവാൻ വളരെ കാലമായി ഇച്ഛിച്ചു. അവൻ വല്ല അടയാളവും ചെയ്യുന്നത് കാണാമെന്ന് ആശിച്ചിരുന്നു. ഏറിയോ എന്ന് ചോദിച്ചിട്ടും അവൻ അവനോട് ഉത്തരവൊന്നും പറഞ്ഞില്ല. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും കഠിനമായി അവനെ കുറ്റം ചുമത്തിക്കൊണ്ടുവന്നു. ഹെരോദാവിന്റെ പടയാളികളുമായി അവനെ പരിഹസിച്ച് നിസ്സാരനാക്കി. സുപ്രവസ്ത്രം ധരിപ്പിച്ച് പീലാത്തോസിന്റെ അടുക്കൽ മടക്കി അയച്ചു. അന്ന് ഹെരോദാവും പീലാത്തോസും തമ്മിൽ സ്നേഹിതരായി തീർന്നു. മുമ്പേ അവർ തമ്മിൽ വൈരമായിരുന്നു. പീലാത്തോസ് മഹാപുരോഹിതന്മാരെയും പ്രമാണികളെയും ജനത്തെയും വിളിച്ചുകൂട്ടി അവരോട് ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ. ഞാനോ നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടും നിങ്ങൾ ചുമത്തിയ കുറ്റം ഒന്നും ഇവനെ കണ്ടില്ല, ഹെരോദാവും കണ്ടില്ല. അവനെ നമ്മുടെ അടുക്കൽ മടക്കി അയച്ചുവല്ലോ. ഇവൻ മരണയോഗ്യമായത് ഒന്നും പ്രവർത്തിച്ചിട്ടില്ല സ്പഷ്ടം. അതുകൊണ്ട് ഞാനിവനെ അടുപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞു. ഇവനെ നീക്കിക്കളയാ, ബറാബാസിനെ വിട്ടുതരിക എന്ന് എല്ലാവരും കൂടെ നിലവിളിച്ചു. ഉത്സവം തോറും ഒരുത്തനെ വിട്ടുകൊടുക്കുക പതിവായിരുന്നു. അവനോ നഗരത്തിലുണ്ടായൊരു കലഹവും കുലയും ഹേതുവായി തടവിലായവനായിരുന്നു. പീലാത്തോസ് യേശുവിനെ വിടുവിപ്പാൻ ഇച്ഛിച്ചിട്ട് പിന്നെയും അവരോട് വിളിച്ചു പറഞ്ഞു. അവരോ അവനെ ക്രൂശിക്കാ ക്രൂശിക്കാ എന്നെതിരെ നിലവിളിച്ചു. മൂന്നാമതോരോട് അവൻ ചെയ്ത ദോഷവന്റെ മരണയോഗ്യമായത് ഒന്നും അവനെ കണ്ടില്ല, അതുകൊണ്ട് ഞാൻ അവനെ അടുപ്പിച്ചു വിട്ടയക്കുമെന്ന് പറഞ്ഞു. അവരോ അവനെ ക്രൂശിക്കേണ്ടതിനുറക്കെ മുട്ടിച്ചു ചോദിച്ചു. അവരുടെ നിലവിളി ഫലിച്ചു. അവരുടെ അപേക്ഷ പോലെ ആകട്ടെ എന്ന് പീലാത്തോസ് വിധിച്ചു. കലഹവും കുലയും ഹേതുവായി തടവിലായവനെ അവരുടെ അപേക്ഷ പോലെ വിട്ടുകൊടുക്കുകയും യേശുവിനെ അവരുടെ ഇഷ്ടത്തിനെ ഏൽപ്പിക്കുകയും ചെയ്തു. അവനെ കൊണ്ടുപോകുമ്പോൾ വയലിൽ നിന്ന് വരുന്ന ശീമോൻ എന്ന കുറനക്കാരനെ അവർ പിടിച്ചു ക്രൂശി ചുമപ്പിച്ചു. യേശുവിന്റെ പിന്നാലെ നടക്കുമാറാക്കി. ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലുവിലപിച്ചു മുറയിടുന്ന അനേക സ്ത്രീകളും അവന്റെ പിന്നാലെ ചെന്നു. യേശു തിരിഞ്ഞ് അവരെ നോക്കി, യെരുശലേം പുത്രിമാരെ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. മച്ചുകളും പ്രസവിക്കാത്ത ഉദരങ്ങളും കുടിപ്പിക്കാത്ത മലവെള്ളം ഭാഗ്യമുള്ളവ എന്ന് പറയുന്ന കാലം വരുന്നു. അന്ന് മലകളോട് ഞങ്ങളുടെ മേൽ വീഴുവീനെന്നും കുന്നുകളോട് ഞങ്ങളെ മൂടുവീനെന്നും പറഞ്ഞു തുടങ്ങും. പച്ചമരത്തോടെ ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിനെ എന്ത് ഭവിക്കുമെന്ന് പറഞ്ഞു. ദുഷ്പ്രവർത്തിക്കാരായി വേറെ രണ്ടുപേരെ അവനോടുകൂടെ കൊല്ലേണ്ടതിനെ കൊണ്ടുപോയി. തലയോടിടമെന്ന സ്ഥലത്തെ എത്തിയപ്പോൾ അവനെയും ദുഷ്പ്രവർത്തിക്കാരെയും ഒരുത്തനെ വലത്തും ഒരുത്തനെ ഇടത്തുമായി ക്രൂശിച്ചു. എന്നാൽ യേശു പിതാവെ ഇവർ ചെയ്യുന്നത് എന്നറിയായി കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു. അനന്തരം അവർ അവന്റെ വസ്ത്രം വിഭാഗിച്ച് ചീട്ടിട്ടു. ജനം നോക്കിക്കൊണ്ടു നിന്നോ, ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചുവല്ലോ. ദൈവം തിരഞ്ഞെടുത്ത ക്രിസ്തുവെങ്കിൽ തന്നെ താൻ രക്ഷിക്കട്ടെ എന്ന് പ്രധാനികളും പരിഹസിച്ചു പറഞ്ഞു. പടയാളികളും അവനെ പരിഹസിച്ച് അടുത്തു വന്ന് അവനെ പുളിച്ച വീഞ്ഞു കാണിച്ചു. നീ യഹൂദന്മാരുടെ രാജാവെങ്കിൽ നീ നിന്നെ തന്നെ രക്ഷിക്കാ എന്ന് പറഞ്ഞു. ഇവൻ യഹൂദന്മാരുടെ രാജാവ് എന്ന മേലെഴുത്തും അവന്റെ മീതെ ഉണ്ടായിരുന്നു. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിലൊരുത്തൻ, നീ ക്രിസ്തുവല്ലയോ, നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാ എന്ന് പറഞ്ഞവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു, സമശിക്ഷാവധിയിൽ തന്നെ ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ലോ കിട്ടുന്നത്. ഇവനോ അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ അവൻ, യേശുവേ, നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർത്തുകൊള്ളണമേ എന്ന് പറഞ്ഞു. യേശുവിനോട്, ഇന്ന് നീ എന്നോടുകൂടെ പരദേശത്തായിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏകദേശം 6 മണി നേരമായപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയിട്ട് 9 മണി വരെ ദേശത്തൊക്കെയും അന്ധകാരമുണ്ടായി. ദൈവമന്ദിരത്തിലെ തിരശീല നടുവേ ചിന്തിപ്പോയി. യേശു അത്യുച്ചത്തിൽ, പിതാവേ, ഞാൻ എന്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ചു പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു. ഈ സംഭവിച്ചത് ശതാധിപൻ കണ്ടിട്ട് ഈ മനുഷ്യൻ വാസ്തവമായി നീതിമാനായിരുന്നു എന്ന് പറഞ്ഞ് ദൈവത്തെ മോശപ്പെടുത്തി. കാൺമാൻ കൂടി വന്ന പുരുഷാരമൊക്കെ സംഭവിച്ചത് കണ്ടിട്ട് മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. അവന്റെ പരിചയക്കാരെല്ലാവരും ഗലീലയിൽ നിന്ന് അവനെ അനുഗമിച്ച സ്ത്രീകളും ഇതെ നോക്കിക്കൊണ്ട് ദൂരത്തു നിന്നു. അരിമത്യ എന്നൊരു യഹൂദ്യ പട്ടണക്കാരനായി നല്ലവനും നീതിമാനും ദൈവരാജ്യത്തെ കാത്തിരുന്നവനുമായ യോസെഫ് എന്നൊരു മന്ത്രി അവനവരുടെ ആലോചനയ്ക്കും പ്രവർത്തിക്കാനൂലമല്ലായിരുന്നു. പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് യേശുവിന്റെ ശരീരം ചോദിച്ചു. അത് ഇറക്കി ഒരു ശീലയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയിരുന്നതും ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതുമായ കല്ലറയിൽ വെച്ചു. അന്ന് ഒരുക്കനാളായിരുന്നു. ശബത്തും ആരംഭിച്ചു. ഗലീലയിൽ നിന്ന് അവനോടുകൂടെ പോന്ന സ്ത്രീകളും പിന്നാലെ ചെന്നു. കല്ലറയും അവന്റെ ശരീരം വെച്ച വിധവും കണ്ടിട്ടേ മടങ്ങിപ്പോയി. സുഗന്ധവർഗവും പരിമള തൈലവും ഒരുക്കി കൽപ്പനയനുസരിച്ച് ശബത്തിൽ സ്വസ്ഥമായിരുന്നു. അവർ ഒരുക്കിയ സുഗന്ധവർഗം എടുത്ത് ആഴ്ചവട്ടത്തിന് ഒന്നാം ദിവസം അധികാലത്ത് കല്ലറയ്ക്കലെത്തി. കല്ലറയിൽ നിന്ന് കല്ല് ഉരുട്ടിക്കളഞ്ഞതായി കണ്ടു. അകത്തു കടന്നാറേ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. അതിനെക്കുറിച്ച് അവർ ചഞ്ചലിച്ചിരിക്കുമ്പോൾ മിന്നുന്ന വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അരികെ നിൽക്കുന്നത് കണ്ടു. ഭയപ്പെട്ട് മുഖം കുനിച്ചു നിൽക്കുമ്പോൾ അവർ അവരോട്, നിങ്ങൾ ജീവനുള്ളവനെ മരിച്ചവരുടെയിൽ അന്വേഷിക്കുന്നതെന്ത്? അവനിവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. മുമ്പേ ഗലീലയിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ നിങ്ങളുടെ മനുഷ്യപുത്രനെ പാപികളായി മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിച്ച് ക്രൂശിക്കുകയും അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണമെന്ന് പറഞ്ഞത് ഓർത്തുകൊള്ളുവീൻ എന്ന് പറഞ്ഞു. അവർ അവന്റെ വാക്കോർത്തു കല്ലറ വിട്ട് മടങ്ങിപ്പോയി. പതിനൊരു വർ മുതലായി എല്ലാവരോട് ഇതൊക്കെയും അറിയിച്ചു. അവർ ആരെന്നാൽ മഗ്ദലക്കാർത്തി മറിയ, യോഹന്നാ, യാക്കോബിന്റെ അമ്മ മറിയ എന്നിവർ തന്നെ. അവരോടുകൂടെയുള്ള മറ്റു സ്ത്രീകളും അപ്പോസ്തലന്മാരോട് പറഞ്ഞു. ഈ വാക്ക് അവർക്ക് വെറും കഥ പോലെ തോന്നി. അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയ്ക്കൽ ഓടിച്ചെന്ന് കുനിഞ്ഞു നോക്കി. തുണി മാത്രം കണ്ടു. സംഭവിച്ചെന്തെന്ന് ആശ്ചര്യപ്പെട്ടേ മടങ്ങിപ്പോന്നു. ആഴ്ചവട്ടത്തിന് ഒന്നാം നാളായ ദിവസം നേരം വൈകിയപ്പോൾ ശിഷ്യന്മാരിരുന്ന സ്ഥലത്തെ ഹുതന്മാരെ പേടിച്ച് വാതിലടച്ചിരിക്കെ യേശുവെന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് അവരോട് പറഞ്ഞു. ഇത് പറഞ്ഞ അവൻ കയ്യും വിലാപ്പുറം അവരെ കാണിച്ചു. കർത്താവിനെ കണ്ടിട്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. യേശു പിന്നെയും അവരോട്, നിങ്ങൾക്ക് സമാധാനം, പിതാവിനെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേലൂതി, അവരോട് പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. ആരുടെ പാപങ്ങൾ മോചിക്കുന്നു അവർക്ക് മോചിക്കപ്പെട്ടിരിക്കുന്നു, ആരുടെ പാപങ്ങൾ നിർത്തുന്നു അവർക്ക് നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ യേശു വന്നപ്പോൾ പന്തിരിലുള്ളൊരുവനായ ദിദിമോസ് എന്ന തോമസ് അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. മറ്റേ ശിഷ്യന്മാർ അവനോട്, ഞങ്ങൾ കർത്താവിനെ കണ്ടു എന്ന് പറഞ്ഞാറേ. ഞാൻ അവന്റെ കൈകളിൽ ആണിപ്പഴുത് കാണുകയും ആണിപ്പഴുത് വിരലിടുകയും അവന്റെ വിലാപ്പുറത്ത് കൈയിടുകയും ചെയ്തിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് അവൻ അവരോട് പറഞ്ഞു. എട്ട് ദിവസം കഴിഞ്ഞിട്ട് ശിഷ്യന്മാർ പിന്നെയും അകത്ത് കൂടിയിരിക്കുമ്പോൾ തോമസും ഉണ്ടായിരുന്നു. വാതിലടച്ചിരിക്കെ യേശു വന്ന് നടുവിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. പിന്നെ തോമസിനോട്, നിന്റെ വിരൽ ഇങ്ങോട്ട് നീട്ടി എന്റെ കൈകളെ കാണുക, നിന്റെ കൈ നീട്ടി എന്റെ വിലാപ്പുറത്തിടുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞു. തോമസ് അവനോട്, എന്റെ കർത്താവ് എന്റെ ദൈവമായുള്ളോവേ എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന അല്ലാതെ മറ്റനേക അടയാളങ്ങളും യേശു തന്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ബാറയ്ക്കുമോ 34 സങ്കീർത്തനം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേലിരിക്കും. എന്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവരത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവന്റെ നാമത്തെ ഉയർത്തുക.
ഞാൻ യഹോവയോട് അപേക്ഷിച്ചുവനെ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവന്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവേൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവേൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ വന്ന് എനിക്ക് ചെവിതരുവേൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസ് ഇച്ഛിക്കുകയും ചെയ്യുന്നവനാർ. ദോഷം പറയാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്ന് യഹോവ അവനെ വിടുവിക്കുന്നു. അവന്റെ അസ്ഥികളെയെല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കയില്ല. ദൈവമേ സ്തുതിക്ക് യോഗ്യമാന്നു ബാറയ്ക്കുമോ.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും ശുദ്ധുളറൂഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഉശാന. ത്രിയേക ദൈവത്തിന്റെ അന്യ തിരുനാമം മഹത്തീകരിക്കപ്പെടുമാറാകട്ടെ. സൗത്ത് സുഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നാം കൂടി വരാറുള്ള അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ ഹാർദവമായി സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ആമുഖമായി എല്ലാവർക്കും നമ്മുടെ കർത്താവിന്റെ പുനരുത്ഥാനത്തിന്റെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ ഓരോ നിമിഷവും നമ്മളിൽ വ്യാപരിക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. പ്രത്യേകിച്ച് ഈ ദിനങ്ങളിലൊക്കെ, കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ നമുക്ക് കൂടുതൽ ആരാധനയിൽ കൂടി ദൈവവിഭാഗം അടുത്തു വരുവാനും ഒക്കെ നമുക്കിടയായി എന്നുള്ളത് ഒരുപാട് സന്തോഷമുണ്ട്. വീണ്ടും ഒരു പുനരുത്ഥാനത്തിന്റെ തിരുനാൾക്കുള്ളിൽ നമ്മൾ ഭാഗമാക്കാവുവാനും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ നമ്മുടെ വിശ്വാസങ്ങളെയും നമ്മുടെ ഭക്തിയെയും ഒക്കെ കൂടുതൽ അരക്കുട്ടുറപ്പിച്ചുകൊണ്ട് സത്യമായി ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയൊരു സത്യത്തെ നാം ആയിരിക്കുന്ന ഈ വർത്തമാന കാലത്തിൽ നമ്മുടെ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് നാവുകൊണ്ട് ഏറ്റു പറയുവാനൊക്കെ ദൈവം നമുക്കിടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കം കുറിച്ച പിതാക്കന്മാരെ ഓർക്കുന്നതോടൊപ്പം തന്നെ ഇതിന് വളരെ സജീവമായി നേർന്ന് നൽകുന്ന ഭദ്രാശ്രമത്ര പോലത്തെ എല്ലാവരുടെയും പേരിൽ വളരെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേക മാമൻ കൊറസ്കോപ്പാച്ചൻ, വി സി വർഗീസ് കൊറസ്കോപ്പാച്ചൻ, അതോടൊപ്പം തന്നെ നന്ദി തമ്പാനച്ചൻ, സക്കറിയ റമ്പാച്ചൻ, എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് ദൈവോചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന പ്രിയപ്പെട്ട ജോബിയച്ചനെ, തോമസ് മാത്യു അച്ഛനെ എല്ലാവരുടെ പേരിൽ വളരെ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സെന്റ് തോമസ് പള്ളിയിലായിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോട് സ്വാഗതം ആശംസിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ സുപരിചിതമായൊരു ഗീതം 336-ാമത്തെ ഗീതം സുവിശേഷ ഗീതങ്ങളിലെ 336-ാമത്തെ ഗീതം, എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. നമ്മുടെ ജീവിതത്തിന്റെ നേട്ടങ്ങളിൽ ഏറ്റവും വലിയ നേട്ടം പലപ്പോഴും ഭൗതികമായ നേട്ടങ്ങളാണെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടെങ്കിലും അതൊക്കെ തന്നെ ഈ ലോകം വിടുമ്പോൾ അവസാനിപ്പിച്ചു പോകേണ്ടതാണെന്നും നമ്മുടെ ജീവിതത്തിൽ നിത്യമായി ലഭിക്കുന്ന ദാനം പുനരുത്ഥാനത്തിന്റെ ഒരു വലിയ സന്ദേശവും ക്രിസ്തു ഈ ഭൂമിയിൽ സാധ്യമാക്കിയ പുനരുത്ഥാന സാധ്യതയുടെ ഭാഗമായി ഞാനും നിങ്ങളുമൊക്കെ ആ ഒരു പുനരുത്ഥാനത്തിന്റെ യാഥാർത്ഥ്യം ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും എന്നുള്ള ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമാണ്. ദൈവത്തിൽ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് നമുക്ക് നൽകിയ രക്ഷയാണ്. ആ രക്ഷയെ നിരന്തരം വാഴ്ത്തി പാടുമ്പോഴാണ് ആ രക്ഷയുടെ യഥാർത്ഥ അനുഭവം എന്നിലും നിങ്ങളിലും ഉളവാകുന്നതും ആ ഒരു യാഥാർത്ഥ്യത്തെ സാധ്യമാക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നതും. നമുക്ക് നമ്മുടെ ജീവൻ ദാനം ചെയ്ത് നമ്മളെ സംരക്ഷിച്ച നമ്മുടെ കർത്താവിന് നമുക്ക് സ്തുതി അർപ്പിക്കാം. 336-ാമത്തെ
എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്തേവല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല, എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്തേതല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല, ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും സാധാനിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല, സാധാനിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല, നിമിഷങ്ങളിൽ ഓരോ നിമിഷങ്ങളിൽ തന്നെ ഉദിയുന്ന ജീവകിരണങ്ങളും നിമിഷങ്ങളിലോരോ നിമിഷങ്ങളിലെന്നെ ഉദിയുന്ന ജീവകിരണങ്ങളും ഒരു മാത്ര പോലും തിരിയാതയന്റെ ഒരു മാത്ര പോലും ശരിയാതയൻ്റെ കരുതുന്ന സ്നേഹമല്ലേ, എല്ലാമെല്ലാം ദാനമല്ലേ, ഇതൊന്നും എന്റേതല്ല, എല്ലാമെല്ലാം ജീവസാക്ഷിയാവൃത്തിയിടുക പരിതാപന പാവിൻ പരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ, പരിതാപന പാവിൻ പരദാനമെന്നിൽ പകരുന്ന സ്നേഹവും ദാനമല്ലേ, ദാനമല്ലേ, ഇതൊന്നും ഞാൻ എല്ലാമെല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ ചെയ്തതല്ല, ജീവനും ജീവനിയോഗങ്ങളും പ്രാണനും പ്രാണപ്രഭാവങ്ങളും സാധാനിൻ ദിവ്യമാം ദാനങ്ങളല്ലേ, ഇതൊന്നും എന്തേതല്ല ദിവ്യമാനങ്ങളല്ലേ ഇതൊന്നും എന്തേതല്ല എല്ലാമെല്ലാം ദാനമല്ലേ ഇതൊന്നും എന്തേതല്ല എല്ലാമെല്ലാമല്ലേ ഇതൊന്നും ഞാൻ നേടിയതല്ല
നമുക്ക് നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായത് എന്നും വരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതി. ദൈവമായ കർത്താവിനാമത്തിൽ മനുവനും
വരുവാനും
ദൈവമേ നീ പരിശുദ്ധനാവുന്നു
പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പിട്ടുതങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ
ആവുന്നു
പരിശുദ്ധനാകുന്നു നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പിട്ടുതങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ
നീ പരിശുദ്ധനാവുന്നു
വർണ്ണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി പിട്ടുതങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ
കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ ദൈവമേ നിനക്ക് സ്തുതി കൃഷ്ണാവേ നിനക്ക് ഭാവികളോട്
ായ
ഞങ്ങളുടെ
പിതാവേ രാജ്യം വരണമേ ആകണമേ ഞങ്ങൾക്ക് ആവശ്യങ്ങളെ പഞ്ഞങ്ങൾക്കറിയണമേ
നിനക്ക് സമാധാനം
എന്റെ ഉദരപരമാകും ഞങ്ങളുടെ ചുറ്റും നിന്ന് മരിശുദ്ധമാലാകുമാരുടെ പാളയത്തെ നിർത്തണമേ പല തിന്മയിൽ നിന്നും അകൽക്രസായുടെയും ദുരാത്മാക്കളുടെയും പ്രതികരക്രമായ അന്ധകാരത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാൽ നീ ബലവാനും സകലവും കഴിവുള്ളവനുമാകുന്നു സ്വഹായമേ എല്ലായ്പ്പോഴും എന്നേക്കും സകല വിജയവും മഹത്വവും നിനക്ക് ചേർച്ചയും യോഗ്യമാകുന്നു പിതാവിന്റെ മാറുടത്തു നിന്ന് ഞങ്ങൾക്ക് ഉദിച്ചവനായ വിശ്വതമ്പുരാനെ നിന്റെ ആഗ്രഹിക്കത്തക്കമായ സൗന്ദര്യം മൂലം നിന്റെ സ്നേഹിതരുടെ മനസ്സിനെ സ്ഥലത്തു നിന്നും നിങ്കിലേക്ക് നീ ആകർഷിക്കുന്നുവല്ലോ അതുപോലെ നിന്റെ ബലഹീന ദാസരായ ഞങ്ങളുടെ പോരാട്ടക്കാലത്ത് നീ ഞങ്ങൾക്ക് സഹായിക്കുമായിരിക്കും ഞങ്ങളുടെ മനസ്സിനെ നീ ഭേദപ്പെടുത്തി നിങ്ങളിലേക്ക് ആകർഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ശരണവും ആശ്രയമായവനെ ഞങ്ങളുടെ ജീവിതത്തെ നിന്റെ ഇഷ്ടപ്രകാരം ഭരിക്കണമേ നിനക്ക് ഇഷ്ടമുള്ള കയ്പ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള തെങ്കട്ടയേക്കാൾ മധുരമുള്ളതാക്കുന്നു എന്നും നിന്റെ കൽപ്പനകളെ സ്നേഹിക്കുകയും പൂർണ്ണഹൃദയത്തോടെ അവയെ ആചരിക്കാനും എന്നേക്ക് നിന്നെ സ്തുതിച്ച് സ്തോത്രം ചെയ്യുവാനായിട്ടും ഞങ്ങളെ യോഗ്യരാക്കണമേ
സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ പ്രിയ മാതാപിതാക്കളെ ആമുഖത്തിൽ ഓർപ്പിച്ചതുപോലെ ഒരിക്കൽ കൂടി ഉള്ളവർക്കും ഹൃദ്യമായ പുനരുത്ഥാനത്തിന്റെ ആശംസകൾ അറിയിക്കുന്നു. ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണ് ക്രിസ്തുവിന്റെ പുനരുത്ഥാനം. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമുക്കറിയാമല്ലോ അതുവരെയുള്ള മനുഷ്യരെ വലിയൊരു പ്രതീക്ഷയിലേക്കുള്ള ഒരു പുതിയ വാസ്തുവിൽ സ്വർഗം തുറക്കുന്നത് പോലെ തന്നെ മനുഷ്യ ഹൃദയങ്ങളിൽ ഒരു പ്രത്യാശയുടെ വാതിൽ ഒരു പ്രതീക്ഷയുടെ വാതിൽ തുറക്കപ്പെടുകയായിരുന്നു. ഒരുപക്ഷെ അതിനു മുമ്പ് വരെ പല ആളുകളും ജീവിതത്തെ കണ്ടിരുന്നത് ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ്, അതുകൊണ്ട് ഒരു ജീവിതം എങ്ങനെയും ജീവിക്കാം എന്നുള്ള ഒരു തലത്തിൽ നിന്നും മാറി അങ്ങനെ ജീവിതം ഈ ലോകത്തിലെ അന്ത്യം ഒരവസാനമല്ല, അതൊരു പുതിയ ആരംഭമാണ്. അത് മനുഷ്യപുത്രനായ ക്രിസ്തു ലോകത്തിന് തുറന്നുകൊടുത്തു എന്ന് പറയുന്ന ഒരു പുതിയ പ്രതീക്ഷയിലേക്ക്. അതുവരെ മരണത്തെയൊക്കെ ഭയത്തോടെ കണ്ടിരുന്ന ആളുകൾക്കൊക്കെ മരണം ഒന്നിന്റെ അവസാനമല്ല, അടുത്തൊരു സന്തോഷത്തിന്റെ ആരംഭമാണെന്നുള്ള ഒരു വലിയ യാഥാർത്ഥ്യമൊക്കെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ സന്ദേശമാണ് നമുക്ക് ഈസ്റ്ററിന്. ഒരുപക്ഷെ ഇത് പഴയ നിയമത്തിലൊക്കെ ഇതിന്റെ ആശയങ്ങൾ നിർവലിച്ച് നമ്മൾ കാണുന്നുമുണ്ട്. 27 സങ്കീർത്തനം 13 വാക്യം നമ്മൾ ഇങ്ങനെ ഓർപ്പിക്കുന്നു, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് കഷ്ടം. പഴയ നിയമത്തിൽ പൊതുവെ ഒരു പക്ഷേ മരണം എല്ലാത്തിന്റെ അവസാനമാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. പാതാളം നിന്നെ സ്തുതിക്കുമോ, ധൂളി നിനക്ക് സ്തോത്ര ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോഴൊരു ദുരാശയുടെ തളർപ്പ് കടന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു ഒരു പ്രയാണമാണെങ്കിലും അവിടെ ഇവിടെയൊക്കെ ദാവീദ് രാജാവ് മറ്റ് പ്രവാചകന്മാരൊക്കെ ഒരുപക്ഷെ അവര് ദർശനത്തിൽ കൂടി ക്രിസ്തുവിന്റെ വരവും ക്രിസ്തു ഒരുക്കുന്ന പുനരുത്ഥാനങ്ങളും ഒക്കെ ഇങ്ങനെ സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും ഒക്കെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് പഴയ നിയമത്തിലും കാണാൻ സാധിക്കുക. ഒരുപക്ഷെ ഇത് നെഞ്ചോട് ചേർത്ത് വെക്കേണ്ട ഒരു വാക്യം തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും ഒരു പ്രതീക്ഷയുണ്ട്, ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണും. തീർച്ചയായിട്ടും ജീവനുള്ളവരുടെ ദേശം എന്ന് പറയുന്നത് മരണമില്ലായ്മയുടെ പ്രദേശമാണ്. അനശ്വരമായ ജീവിത അനുഭവത്തെപ്പറ്റി, ജീവിത സാഹചര്യങ്ങളെപ്പറ്റി ഒരു മുൻകൂട്ടിയുള്ള ഒരു പ്രവചനമായിട്ടാണ് നമ്മളിതിനെ കാണുക. ജീവനുള്ള ദേശത്ത് യഹോവയുടെ നന്മ കാണത്തക്ക ഓണം ഒരു സാധ്യത, ഒരു തിരിച്ചറിവ് ഈ ലോകത്തിൽ നമുക്ക് ലഭിക്കുന്നു. തീർച്ചയായിട്ടും ഓരോ പുനരുത്ഥാന പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോഴും ആ ഒരു ചിന്തയാകട്ടെ, പ്രതീക്ഷയാകട്ടെ നമ്മളെ ഭരിക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ നോമ്പിന്റെ കാലഘട്ടങ്ങളിലൊക്കെ കുമ്പസാരിച്ചവരുണ്ട്, കുമ്പസാരിക്കാത്തവരുണ്ട്. കുമ്പസാരിച്ചവരൊക്കെ ഒരു പുതിയ നിശ്ചയദാർഢ്യം, നാളെ മുതൽ കർത്താവിന്റെ വലതുഭാഗത്തിരുത്താൻ യോഗ്യതയുള്ള വിശുദ്ധരായിട്ട് മാറുന്നുള്ള പ്രതീക്ഷയൊക്കെ ഉണ്ട്. എങ്കിൽ തന്നെ നമ്മൾ ജീവിക്കുന്നത് ഈ ചതുപ്പ് ലോകത്താണ്, ഏത് സമയത്ത് വീഴാനും തെറ്റാനും സാധ്യതയുള്ള ലോകമാണ്. ഇതിൽ ഓരോ നോമ്പുകളും ഈ ശുശ്രൂഷകളും ഒക്കെ നമ്മളെ കുറെ കൂടെ ഒക്കെ വിശുദ്ധന്മാരായിട്ടും നല്ലവരായിട്ടും ഒക്കെ വളർത്തിയെടുക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വലിയൊരു ദാനമാണ് നമുക്കിങ്ങനെ, പ്രത്യേകിച്ച് സഭയുടെ വിശ്വാസമൊക്കെ ഇങ്ങനെ ഓരോ വർഷവും അനുഷ്ഠിക്കുവാനും അനുവർത്തിക്കുവാനൊക്കെ നമുക്കിടയാകുന്നതിന്റെ പിന്നിൽ ദൈവം നല്ലിയൊരു അനുഗ്രഹമാണ്. നമ്മയൊന്ന് സ്വയം വിലയിരുത്തുവാനും കുറെ കൂടെ ഒക്കെ ആ സത്യമാകുന്ന ക്രിസ്തുവിനോട് ചേർന്ന് നമ്മുടെ ജീവിതത്തെ കൂട്ടിയിണക്കാനും ഒക്കെ അതിൽ കൂടി ആ സത്യത്തിൽ നിന്ന് ലഭിക്കുന്ന ചൈതന്യവും നിറവും ഒക്കെ പ്രാപ്യമാക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്നു. അതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ആ ഒരു ബോധ്യത്തിലും മുന്നോട്ടുള്ള നമ്മുടെ ജീവിതമൊക്കെ നമുക്കായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിൽ പ്രത്യേകമായി നമുക്കറിയാലോ ഹേവോറ ദിനങ്ങളാണ്, പുനരുത്ഥാനത്തിന് ശേഷമുള്ള ദിനങ്ങളൊക്കെ ഹേവോറോ ദിനങ്ങളായിട്ടാണ്. ക്രിസ്തു ശുഭ്രവസ്ത്രം ധരിച്ച് ലോകത്തിന്റെ ഉപാകം പ്രത്യക്ഷപ്പെട്ടതിന്റെ അടയാളമായിട്ടാണ് ഈ ദിനങ്ങൾ നമ്മളെ കാണുന്നു. അതുപോലെ തന്നെ വെള്ളിയാഴ്ച നമ്മള് പ്രാധാന്യത്തോടെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ 5 മലങ്കര സഭയുടെ ഒരു സഭ ഔദ്യോഗികമായിട്ട് വിശുദ്ധരായിട്ട് പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും പരിചയപ്പെട്ട ജീവിച്ചിരുന്ന സാഹചര്യങ്ങളും കാലജീവിതത്തിന് ശേഷവും ബന്ധപ്പെട്ട എല്ലാ ആളുകളിലും ഒരു വിശുദ്ധന്റെ ഒരു വലിയ തേജോഗോളമായി ഹൃദയങ്ങളിൽ നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന പാമ്പാടി തിരുമേനിയുടെ ഓർമ്മയാണ്, 59 ഓർമ്മയാണ്. അദ്ദേഹം പാമ്പാടി ഡയറയിലാണ് കടങ്ങിയിരിക്കുന്നത്. സഭയിലെ പരുമല തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പഴയ സെമിനാരില് ഒട്ടേശ്വര തിരുമേനിയുടെ തീർത്ഥാടന കേന്ദ്രം എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് പാമ്പാടി ഡയറ. ധാരാളം ആളുകള് ആ പിതാവിന്റെ, പരിശുദ്ധ പിതാവിന്റെ ഓർമ്മയോട് അനുബന്ധിച്ച് പദയാത്രയായി അവിടെ ചെല്ലുകയും അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യുന്നു. ഇതുപോലുള്ള വിശുദ്ധന്മാര് ഈ സഭയ്ക്ക് ദൈവം നൽകിയ വലിയ അനുഗ്രഹമാണ്. ഒരു വിദ്യാഭ്യാസത്തിന്റെ മഹിമ പറയാനില്ലെങ്കിലും ഉയരങ്ങളിലെ ജ്ഞാനത്തിന്റെ മഹത്വം ജീവിതത്തിന്റെ ജീവിത സാഹചര്യങ്ങളിൽ നിഷ്ഠയായ ജീവിതത്തിൽ കൂടി രൂപപ്പെടുത്തിയെടുത്ത ഒരു ശ്രേഷ്ഠ പിതാവാണ്. വിദ്യാഭ്യാസം ഉണ്ടെന്നറിയുന്ന ആളുകളൊക്കെ വിദ്യാഭ്യാസമില്ലാത്ത ഈ പിതാവിന്റെ കാൽപാദങ്ങളിൽ മുട്ടുകുത്തി അനുഗ്രഹം പ്രാപിക്കുമ്പോൾ ഏറ്റവും വലിയ വിദ്യ എന്താണെന്നുള്ള ഒരു വലിയ സത്യം ലോകത്തിന് പകർന്നു കൊടുക്കുന്ന ഈ ലോകം വിട്ടുപോയ അല്ലെങ്കിൽ ഇന്ന് മനശ്വരനായി ജീവിക്കുന്ന ഒരു പ്രകാശ സ്തംഭതയാണ് പരിശുദ്ധ പാമ്പാടുത്തിന്റെ പേര്. ആ ഇതുപോലുള്ള പിതാക്കന്മാരുടെ മധ്യസ്ഥത നമുക്ക് ഏവർക്കും കാവലും കോട്ടയമായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് ദൈവോചന ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് പ്രിയപ്പെട്ട തോമസ് മാത്യുവച്ചനാണ്. നമുക്ക് ജോബി അച്ഛൻ സ്നേഹത്തോട് വിളിക്കും. നിങ്ങൾക്കറിയാം നിരന്തരമായി ഈ പ്രാർത്ഥനയുടെ ഒരു ഭാഗം തന്നെയാണ് അച്ഛൻ. ഏത് സമയത്ത് ഞാൻ ആവശ്യപ്പെട്ടാലും പ്രത്യേകിച്ച് മറ്റ് ആരെങ്കിലും കേൾപ്പിക്കാതിരിക്കുമ്പോഴാണ് ഞാൻ അച്ഛനെ വൈകിയ വേളയിൽ അറിയിക്കാറുള്ളത്. ഏത് വൈകിയ വേളയിൽ വിളിച്ചാലും ഒരു മടിയും കൂടാതെ ഞാൻ റെഡിയാണെന്നുള്ള ഒരു അനുകൂല മറുപടിയാണ് എപ്പോഴും അച്ഛനെ ലഭിക്കാറുള്ളതും. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയെ അച്ഛനെ സ്നേഹിക്കുന്നു. ഒരുപക്ഷെ അച്ഛൻ പ്രസംഗിച്ചില്ലെങ്കിൽ പോലും നിരന്തരം ഇതിനകത്ത് സംബന്ധിക്കാറുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ പേരിലും പ്രിയപ്പെട്ട അച്ഛനെ വളരെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോഴത്തെ സുവിശേഷ ഗീതങ്ങളിലെ പരിചിതമായ ഒരു ആരാധനാ ഗീതം ദൈവഭാഗം സമർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട അച്ഛൻ ദൈവാനർത്ഥം ധ്യാനിക്കുന്നതായിരിക്കും. എന്നോടയോനെ നീ എന്നെ കൺമണി പോൽ കാത്തിരണം എന്നുള്ള ഗീതം ദൈവഭാഗം സമർപ്പിക്കാം. എന്നോടയോനെ നീ എന്നേ കൺമണി പോൽ കാത്തിരണമേ കാക്കണമേ കണ്ണുകളേ കാക്കണമേ ജനകടിയുകളെയും കാക്കണമേ എന്താ കണ്ടേ എന്നുള്ളിൽ ദോഷം ചെയ്വാ ഉള്ളിക്കരുതേ കർത്താവേ വന്ത വിവേകം വർദ്ധിപ്പിക്കണമെന്നിൽ നീ പ്രിയപ്പെട്ട ജോബി അച്ഛനെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു.
ഹലോ അച്ഛൻ.
ഹലോ കേക്കാം. പ്രിയ ദൈവത്തിന്റെ അതിപരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിന് ഏറ്റവും വാത്സല്യവും സ്നേഹവുമുള്ള തിരുവചന മെത്രാപ്പോലിത്ത തിരുമേനി അന്നിരായ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ദൈവനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ചൊല്ലുന്നു. ഏറ്റവും പരിശുദ്ധമായ ഉയർപ്പ് പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് ദേവാലയത്തിന്റെ അനുഭവത്തിൽ നിന്നും നിത്യജീവിതത്തിലേക്ക് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചിരിക്കുകയാണ്. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ വെണ്മയുടെ ദിവസങ്ങളിലൂടെയുള്ള യാത്രയാണ് നമ്മളിപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുതു ഞായറാഴ്ചയിലേക്ക് നമ്മുടെ യാത്ര നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു. ആ യാത്ര നമ്മൾ നടത്തുന്നത് ഏത് വഴികളിൽ കൂടിയാണ് എന്ന് ശോധന ചെയ്യേണ്ട ദിവസങ്ങൾ കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം ചിലപ്പോഴെങ്കിലും നോമ്പിലൂടെ യാത്ര ചെയ്യുമ്പോൾ നാം കാണിച്ച ശുഷ്കാന്തി ആത്മീയ ഉത്തരവാദിത്വം, അല്ലെങ്കിൽ വിശുദ്ധ വാരത്തിലൂടെ നാം യാത്ര ചെയ്തപ്പോൾ നമുക്കുണ്ടായ ആത്മീയ ചൈതന്യം പലപ്പോഴും ഉയർപ്പ് ഞായറാഴ്ചയ്ക്ക് ശേഷം പെരുന്നാൾ ആഘോഷങ്ങൾക്ക് ശേഷം അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്നും കൈ മോശം വന്നു പോകുന്നതായി നമുക്ക് തന്നെ അനുഭവപ്പെടാറുണ്ട്. അപ്പോ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. നമ്മുടെ യാത്ര ഏത് വഴികളിൽ കൂടിയാണ് എന്ന് ശോധന ചെയ്യേണ്ട ദിവസങ്ങളാണ് എന്ന് ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ മനസ്സോടെ പങ്കെടുക്കേണ്ടത്തോണം താല്പര്യം കാണിച്ച എല്ലാവരെയും, വൈദിക ശ്രേഷ്ഠരെയും അതുപോലെ അൽമായ ശ്രേഷ്ഠരെയും എല്ലാം ദൈവനമുരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ അല്പസമയം ചിന്തയ്ക്കായി നിങ്ങളുമായി ഒരുമിച്ച് ചേർന്ന ദൈവസന്നിധിയിൽ പങ്കുവയ്ക്കുവാൻ തക്കോണം ആഗ്രഹിക്കുന്ന വേദഭാഗം ഗലാത്യ ലേഖനം, പരിശുദ്ധനായ പൗലോസ് ലീഹ ഗലാത്യർക്കെതിരെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യമാണ്. ഗലാത്യ ലേഖനം അഞ്ചാം അധ്യായം ഒന്നാം വാക്യം, ദ ബുക്ക് ഓഫ് ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 1. വാക്യം ഇങ്ങനെയാണ്, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി എന്നുള്ള ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതിയാണ്, പ്രത്യേകിച്ച് കുരിശിലൂടെ ദൈവനമ്പുരാൻ നമുക്ക് നൽകിയ സ്വാതന്ത്ര്യം. ഈ കുരിശ് ദൈവനമ്പുരാൻ നമുക്ക് നൽകിയ ഒരു വലിയ സമ്മാനമാണ് എന്ന് നമുക്കറിയാം, രക്ഷയുടേതായ ഒരു വലിയ സമ്മാനം. ഒരു കഥ ഇപ്രകാരമാണ്. അധ്യാപികയുടെ പിറന്നാൾ ദിവസം വിദ്യാർത്ഥികളെല്ലാവരും സമ്മാനം നൽകാൻ ആഗ്രഹിച്ചു. വീടുകളിൽ ചെന്ന് മാതാപിതാക്കളുമായി ചർച്ച നടത്തിയതിനു ശേഷം കടകളിൽ നിന്നും വില കൂടിയ സമ്മാനങ്ങൾ പല കുഞ്ഞുങ്ങളും അധ്യാപികയ്ക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചു. ഒരു കുഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ മാതാപിതാക്കൾ സജസ്റ്റ് ചെയ്തു, നമുക്ക് ഒരു സമ്മാനം കടയിൽ പോയി സെലക്ട് ചെയ്യാം എന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു പറഞ്ഞു, അല്ല, എനിക്ക് കടയിൽ പോയി വാങ്ങുന്ന സമ്മാനം ആവശ്യമില്ല, എനിക്ക് തന്നെ ഒരു സമ്മാനം ടീച്ചറിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് കൊടുക്കണം, അതാണ് എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞു. അവളുടെ ആഗ്രഹം ഒരു സീഷെല്ലാണ്, വളരെ മനോഹരമായ ഒരു സീഷെൽ അവൾ തന്നെ കണ്ടെത്തി അത് പോളിഷ് ചെയ്ത് കൊടുക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തൊട്ടടുത്തല്ല, അടുത്തെങ്ങും ബീച്ചില്ല, വളരെ ദൂരെയുള്ള ഒരു ബീച്ചിലേക്ക് ഒരു ഒഴിവു ദിവസം മാതാപിതാക്കളുമായി ആ പെൺകുഞ്ഞ് കടന്നു പോകുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ട് ഒരുപാട് സമയങ്ങൾക്ക് ശേഷം അവൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു സീഷൽ അവൾക്ക് കിട്ടുന്നു. അവൾ അതെടുത്ത് വൃത്തിയാക്കി അതിൽ അവളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പോളിഷൊക്കെ ചെയ്ത് ചിത്രപ്പണികളൊക്കെ ചെയ്ത് ടീച്ചറിനായുള്ള ജന്മദിന സന്ദേശവും ഒക്കെ അതിൽ അറ്റാച്ച് ചെയ്ത് പിറ്റേ ദിവസം ടീച്ചറിന്റെ ജന്മദിവസം എല്ലാ കുഞ്ഞുങ്ങളും സമ്മാനം കൊടുത്ത കൂട്ടത്തിൽ ഈ കുഞ്ഞും അവളുടേതായിട്ടുള്ള സമ്മാനം വളരെ വൃത്തിയായി അത് പാക്ക് ചെയ്ത് നല്ലൊരു ബോക്സിലാക്കി പശയൊക്കെ തേച്ച് ഒട്ടിച്ച് വൃത്തിയായി ആ ടീച്ചറിന് കൊടുത്തു. ടീച്ചർ ഓരോരുത്തരുടെ സമ്മാനങ്ങൾ ഇങ്ങനെ തുറന്നു നോക്കുമ്പോൾ ഈ കുഞ്ഞിന്റെ സമ്മാനവും കണ്ടു. അപ്പോൾ ടീച്ചറിന് മനസ്സിലായി ഇത് കടയിൽ നിന്ന് വാങ്ങിയതല്ല, അവള് തന്നെ പ്രിപ്പയർ ചെയ്തതാണ് എന്ന് ടീച്ചറിന് മനസ്സിലായി. അപ്പോൾ അവളോട് ചോദിച്ചു, നിന്റെ വീടിന്റെ അടുത്തെങ്ങും, നമ്മുടെ സ്കൂളിന്റെ അടുത്തോ നിന്റെ വീടിന്റെ അടുത്തോ എങ്ങും കടലില്ല, നീ ഇത് എവിടുന്നാണ് ഇത് കണ്ടെത്തിയതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഇന്ന ദിവസം രാവിലെ ബീച്ചിൽ എത്തുന്ന രീതിയിൽ വെളുപ്പിനെ തന്നെ ഞാനും എന്റെ മാതാപിതാക്കളും വീട്ടിൽ നിന്നും യാത്രയായി ഇന്ന സ്ഥലത്തുള്ള ബീച്ചിലെത്തി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങൾ അവിടെയൊക്കെ തിരഞ്ഞു, ഒടുവിൽ ഇങ്ങനെ ഒരു വസ്തു ഞങ്ങൾക്ക് കിട്ടി, അതിനെ ഞാൻ വൃത്തിയാക്കി, അത് പോളിഷ് ചെയ്തു, അതിൽ ചിത്രപ്പണികളൊക്കെ ചെയ്തു, ഒടുവിൽ ടീച്ചറിനുള്ള ജന്മദിന സന്ദേശവും അതിനോട് ചേർത്ത് വെച്ചിട്ടാണ് ഞാൻ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ അധ്യാപികയുടെ കണ്ണ് നിറഞ്ഞു. അപ്പോൾ അവൾ ഇത്ര മനോഹരമായി, ഇത്രയും മൂല്യമുള്ള ഒരു സമ്മാനം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല, ഇത്രയും കഷ്ടപ്പെട്ട് യു ഹാഡ് മെയ്ഡ് എ ലോങ് ജേർണി ആൻഡ് യു ഹാഡ് മെയ്ഡ് ഗ്രേറ്റ് എഫേർട്ട് ബിഹൈൻഡ് ദിസ് ഗിഫ്റ്റ് എന്ന് അവള് ഒരു വലിയ അപ്രിസിയേഷൻ പോലെ ആ വിദ്യാർത്ഥിനിയോട് പറഞ്ഞു. കുഞ്ഞു തിരിച്ചു പറഞ്ഞു, ദ ജേർണി ആൻഡ് ദോസ് എഫേർട്സ് ഐ മെയ്ഡ് ടു മേക്ക് ദിസ് ഗിഫ്റ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് ഗിഫ്റ്റ്. ദ ജേർണി ആൻഡ് ഓൾ ദോസ് എഫേർട്സ് ഐ മെയ്ഡ് ടു മേക്ക് ദിസ് ഗിഫ്റ്റ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ദിസ് ഗിഫ്റ്റ്. പ്രിയമുള്ളവരെ, തമ്പുരാൻ നമുക്ക് സ്ലീബ അടയാളമായി, രക്ഷയുടെ അടയാളമായി, അല്ലെങ്കിൽ രക്ഷയുടെ സമ്മാനമായി നമുക്ക് നൽകിയെന്ന് വിശ്വസിക്കുന്ന ക്രൈസ്തവ സമൂഹം, എന്നാൽ അതിന്റെ പിന്നിൽ തമ്പുരാൻ എടുത്ത പെയിൻ, ദ ജേർണി, ദ എഫേർട്സ് ഹി മെയ്ഡ് ടു മേക്ക് ദ ക്രോസ് ആസ് എ ഗ്രേറ്റ് ഗിഫ്റ്റ് ഫോർ ഓൾ ഓഫ് അസ്. വി ഹാവ് ടു identify all those hardships our Lord made to give us this treasure. ee kurisha ennu parayna valiya nidhi namukku nalgaanda kona thamburan edutha oru valiya effort adu nammal manasilakkunnathana christava samoohathina allengil christava jeevithathina അർത്ഥമുണ്ടാകുന്നത് എന്ന് ചിന്തിക്കുക. പൗലോസ് ലീഹ പറയുന്നത് ഇത് തന്നെയാണ്. കുരിശിലൂടെ നമുക്ക് രക്ഷ ഉണ്ടായി എന്ന് പറഞ്ഞതിനോടൊപ്പം തന്നെ ദൈവം തമ്പുരാൻ നമുക്ക് പൂർണമായ സ്വാതന്ത്ര്യം നൽകിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൽ എവിടെ നിന്നാണ് സ്വാതന്ത്ര്യം, എങ്ങോട്ടാണ് സ്വാതന്ത്ര്യം എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രത്യേകിച്ച് ഈസ്റ്ററിന് ശേഷമുള്ള ദിവസങ്ങളിൽ ബിയോണ്ട് ഈസ്റ്റർ ഓർ ആഫ്റ്റർ ഈസ്റ്റർ എന്ന് പറഞ്ഞൊരു വലിയ ചിന്തയാണ്. ഈസ്റ്ററിന് ശേഷം നമ്മൾ എവിടെ നിന്നാണ് സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്? നോമ്പുകളിൽ നിന്ന്, പ്രാർത്ഥനകളിൽ നിന്ന്, ആരാധന അനുഭവങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ ദേവാലയ അനുഭവങ്ങളിൽ നിന്നൊക്കെ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ നിന്ന് പോലും സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് നമ്മൾ. പ്രത്യേകിച്ച് ഈ 50 ദിവസം ഞാൻ കഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഇനിയുള്ള കുറച്ച് ദിവസം എനിക്ക് റിലാക്സ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഫ്രം വെയർ വി ആർ having the desire for freedom. എവിടെ നിന്നാണ് നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത്? പിശാചിൽ നിന്നാണ്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവം തമ്പുരാൻ സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് ദുരാത്മാക്കളിൽ നിന്നാണ്. കോനിയായ സ്ത്രീയെ സൗഖ്യമാക്കുമ്പോൾ പറയുന്നു 18 വർഷമായ ദുരാത്മാവ് ബാധിച്ച ഈ ദാസിയെ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ദുരാത്മാവിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നൽകിയെങ്കിലും നമ്മൾ വിചാരിക്കുന്ന സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്നവരാണ്. അല്ലെങ്കിൽ ആത്മീയതയിൽ നിന്നും ദേവാലയ അനുഭവങ്ങളിൽ നിന്നും കുടുംബ പ്രാർത്ഥനകളിൽ നിന്ന് പോലും സ്വാതന്ത്ര്യം നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആയി മാറാറുണ്ട് പലപ്പോഴും ക്രൈസ്തവ സമൂഹം. അതുകൊണ്ട് എവിടെ നിന്ന്, എങ്ങോട്ടാണ് ദൈവം തമ്പുരാൻ നമുക്ക് സ്വാതന്ത്ര്യം നൽകിയത് എന്ന് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്രമീകരണങ്ങളൊക്കെ ഒരുപാട് നടത്തിയാണ് ഈസ്റ്റർ വരെയുള്ള ദിവസങ്ങളിൽ നമ്മൾ ജീവിച്ചത്. എന്നാൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചിലപ്പോഴൊക്കെ ചില ആളുകൾ പറയാം, നോമ്പ് കഴിഞ്ഞിട്ട് ഞാൻ ഇതിന്റെ മറുപടി പറയാം എന്ന്, നോമ്പായി പോയി അല്ലെങ്കിൽ ഞാൻ പറയാമായിരുന്നു എന്നൊക്കെ ഉള്ള ചില വാദഗതികൾ ഒക്കെ ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ ഇടയിൽ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും ചിന്തിക്കുന്നു, നോമ്പ് വരെ എങ്ങനെയെങ്കിലും സപ്രസ് ചെയ്ത് പിടിച്ചു വെച്ചിട്ടുള്ള എന്റെ ജീവിതത്തിന്റെ ചില മോശം വശങ്ങൾ, അല്ലെങ്കിൽ അടിമത്തം, പിശാചിനോടുള്ള അടിമത്തം, നോമ്പ് കഴിഞ്ഞിട്ട് വേണം അതൊന്ന് പുറത്തെടുക്കാൻ എന്ന് മനഃപൂർവ്വം ചിന്തിക്കുന്ന ആളുകൾ, അടിമത്തത്തിലേക്ക് വീണ്ടും തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉള്ളിലുണ്ട്. ഞാൻ ഈ പറയുന്ന പർട്ടിക്കുലർ ആ പേഴ്സന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതും നാം ചിന്തിക്കുക. നമ്മളൊരു ഒരു ഭീകരമായ അസുഖം, ഒരുപാട് ഭീകരമായ അസുഖങ്ങൾ നമ്മുടെ ചുറ്റുപാട്, ഒരു ഭീകരമായ ഒരു അസുഖത്തിന് നാം ചികിത്സ തേടി പൂർണമായ സൗഖ്യം നേടി ഒരു ഡോക്ടറിന്റെ ഭാഗത്ത് നിന്നും കീപ് ഇറ്റ് അപ്പ്, യു ആർ ഓൾ റൈറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ നമ്മളെ ഡിസ്ചാർജ് നൽകി പുറത്തേക്ക് വിടുമ്പോൾ ആശുപത്രി കെട്ടിടത്തിന് പുറത്തെത്തിക്കഴിഞ്ഞിട്ട് വീണ്ടും ചിന്തിക്കുകയാണ്, കുറച്ചു നാളുകൂടി ആശുപത്രി കിടക്കിൽ കിടന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു, അല്ലെങ്കിൽ ഈ ചികിത്സയ്ക്ക് തൊട്ട് മുമ്പുള്ള സമയം ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന വേദന ഒന്നുകൂടി എന്റെ ജീവിതത്തിൽ വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ തന്നെയാണ് ചിലപ്പോഴൊക്കെ നോമ്പിന് ശേഷം നമ്മുടെ ജീവിതം. അത് നമ്മൾ മാത്രമല്ല, വേദപുസ്തകം പരിശോധിക്കുമ്പോഴും നമുക്കറിയാം, യോശുവയുടെ പിന്നാലെയുള്ള ആളുകളോട് യോശുവ പറയുന്നുണ്ട്, നിങ്ങളുടെ പിതാക്കന്മാർ ചെയ്തതുപോലെ നദിക്കര വെച്ച് നിങ്ങൾ ആരാധിച്ച ദേവന്മാരോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ആരാധിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ദൈവങ്ങളെ കൂട്ടുപിടിച്ച് അവരുടെ പിന്നാലെ പോകാം, പക്ഷേ ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. അത് നിങ്ങളുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ്. ആദാം മുതൽ ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്, അതിന് ഫ്രീ വിൽ എന്ന് പറയും. നമുക്ക് ദൈവം തമ്പുരാൻ നൽകിയിരിക്കുന്ന പൂർണ്ണമായ സ്വാതന്ത്ര്യം, നടക്കാൻ പ്രായമായ ഒരു കുഞ്ഞിനെ മാതാപിതാക്കൾ ഫ്രീ ആയി നടക്കാൻ വിടും, പക്ഷെ ചിലപ്പോഴൊക്കെ അതിന് റെസ്ട്രിക്ഷൻസ് ഒക്കെ വെക്കുമെങ്കിലും ചിലപ്പോഴൊക്കെ നടക്കുന്നത് കാണാൻ, അവൻ എവിടെ വരെ പോകും എന്ന് കാണാൻ വേണ്ടി നടക്കാൻ പ്രായമായ കുഞ്ഞിനെ നടക്കാൻ അനുവദിക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ നമുക്കും ചില ഫ്രീ വിൽ ഒക്കെ നൽകിയിട്ടുണ്ട്. ശിഷ്യ സമൂഹത്തിന്റെ ആ ഫ്രീവിൽ, ആ സ്വാതന്ത്ര്യം ചെന്ന് അവസാനിച്ചത് തിബരിയാസിലാണ്. നമുക്കറിയാം ചില ശിഷ്യന്മാർ ചെന്ന് അവസാനിച്ചത് എമ്മൗസിലാണ്. എമ്മൗസിലേക്ക് പോകുമ്പോഴും അവര് പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അവര് സാധാരണ സംസാരമല്ല, സംസാരിച്ചുകൊണ്ടിരുന്നു എന്ന് പോലുമല്ല. ലൂക്കോസിന് സുവിശേഷം 24-ാം അധ്യായത്തിൽ അവര് പരസ്പരം തർക്കത്തിലേക്ക് വരെ പോയി. സമാധാനത്തോടെ ജീവിക്കേണ്ട ഈസ്റ്ററിന് ശേഷം, അല്ലെങ്കിൽ ഉയർപ്പിന് ശേഷം സമാധാനത്തോടെ കാര്യങ്ങൾ പരസ്പരം സംസാരിക്കേണ്ട ആളുകൾ വ്യർത്ഥമായ സംസാരങ്ങളിലൂടെ തർക്കത്തിലേക്ക് പോവുകയാണ്. അവരുടെ മുഖം വാടിയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവര് കർത്താവിനെ കുറിച്ച് പറയുന്നത് ഒരു ഒരിക്കലും പറയാൻ പാടില്ലാത്ത ഒരു വാചകമാണ്. അവന് ശക്തിയുള്ള ഒരു പ്രവാചകനായിരുന്നു. ശക്തിയുള്ള പ്രവാചകർ എന്നുള്ള നിലയിൽ മാത്രമാണ് അവർ അവനെ അണ്ടർസ്റ്റാൻഡ് അവനെ മനസ്സിലാക്കുന്നത്. അവനെ ക്രിസ്തുവാണെന്നോ മശിഹായാണെന്നോ പോലും മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരവനെ വെറും ഒരു പ്രവാചകനാക്കി ആ വഴിപോക്കൻ, ക്രിസ്തുവാണ് വഴിപോക്കൻ എങ്കിൽ പോലും ആ വഴിപോക്കന് മുമ്പിൽ അവർ അവതരിപ്പിക്കുന്നത് അവനൊരു സാധാരണ പ്രവാചകനാണ് എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നു. പിന്നീട് പറയുന്നുണ്ട് അവൻ ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവനായിരുന്നു ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ആശാഭംഗം കൂടി കാണിക്കുകയാണ്. ഇനി അതിനൊരു ദർ ഇസ് നോ സ്കോപ്പ് ഫോർ ദ റിഡംഷൻ. ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ അവൻ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോ അതിനുള്ള സാധ്യത ഇല്ല എന്നുള്ള രീതിയിൽ, ഒരു ഹോപ്പ്ലെസ് ആയിട്ടുള്ള രീതിയിൽ അവൻ അവര് സംസാരിക്കുകയാണ്. അങ്ങനെ 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 ഒരു പോസിറ്റീവായി ഒരു പെരുന്നാൾ ആഘോഷിക്കേണ്ടതിന് പകരം വളരെ നെഗറ്റീവായിട്ട് ആളുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന തർക്കങ്ങളിലൂടെയും ഗോസിപ്പിങ്ങുകളിലൂടെയും വാടിയ മുഖങ്ങളിലൂടെയും പരസ്പരമുള്ള മോശം സംസാരങ്ങളിലൂടെയും ഹോപ്പ്ലെസ്നെസ്സിലൂടെയും ഒക്കെ ഇങ്ങനെ നമ്മുടെ യാത്രയും ഈ ആഴ്ചകളിലൂടെ വെണ്മയുടെ ദിവസങ്ങളിലൂടെ നമ്മളിങ്ങനെ മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ തിബരിയാസിന്റെ തീരത്ത് നമ്മൾ നോക്കുമ്പോഴും കാണുന്ന ഇതുപോലെയുള്ള ഹോപ്പ്ലെസ് ആയിട്ടുള്ള കുറെ ആളുകളെ, ഒരു ഏഴ് പേരെ കാണുന്നുണ്ട്. യോഹന്നാന സുവിശേഷത്തിൽ ഏഴ് പേരുടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഏഴ് പേരെ നമ്മളവിടെ കാണാം. അവിടെയും അവർക്ക് മനസ്സിലാവുന്നില്ല. ആദ്യം ക്രിസ്തു വന്ന് നിൽക്കുമ്പോൾ ആരാണെന്ന് മനസ്സിലാകുന്നില്ല. അവൻ അവിടെ വന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങളുടെ പ്രയത്ന ഫലം മക്കളെ നിങ്ങൾ പിടിച്ചതും കൂടെ കുറച്ച് കൊണ്ടുപോവാ, പരസ്പരം നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാം. പത്രോസിനെയും മുഖത്തേക്ക് നോക്കുന്നുണ്ട്. ഒരു തവണ നീ എന്റെ മുഖത്തേക്ക് നോക്കി നീ പുറത്തുപോയി കരഞ്ഞതല്ലേ, വീണ്ടും നിനക്കൊരു മനസ്താപവുമില്ലേ എന്ന അർത്ഥത്തിൽ കർത്താവ് പത്രോസിന് മുഖത്തേക്കും നോക്കുന്നുണ്ട്. നമ്മളോടും ഇടയ്ക്കിടയ്ക്ക് കർത്താവ് ഇങ്ങനെ നോക്കുന്നുണ്ട്. പലതവണ നീ കുമ്പസാരിച്ചില്ലേ കുഞ്ഞെ, കഴിഞ്ഞ വർഷത്തെ നോമ്പിൽ നീ കുമ്പസാരിച്ചു, ഈ വർഷത്തെ നോമ്പിൽ കുമ്പസാരിച്ചു, ഈസ്റ്റർ കഴിഞ്ഞ് വീണ്ടും നീ ഇത് തന്നെയാണോ കുഞ്ഞെ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കർത്താവ് നമ്മുടെ മുഖത്തേക്കും നോക്കാറുണ്ട്. എല്ലാത്തി ലേഖനം നമ്മൾ വീണ്ടും വീണ്ടും ഇന്നലെ അഞ്ചാമത്തെ അധ്യായം വീണ്ടും വായിക്കുമ്പോൾ നമ്മളോട് പറയുന്നുണ്ട്, സഹോദരന്മാരെ 13-ാം വാക്യം, 5-ാം അധ്യായം 13-ാം വാക്യം, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്താൽ അന്യോന്യം സേവിപ്പീൻ. സ്നേഹത്താൽ അന്യോന്യം സേവിച്ചുകൊണ്ട് ജഡത്തിന് അടിമപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ഓരോ നിമിഷവും ചിന്തിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കേണ്ടത് ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. വെളിപ്പാട് പുസ്തകത്തിന്റെ 3-ാം അധ്യായം 20-ാം വാക്യം വളരെ നമുക്ക് പരിചയമുള്ള വാക്യമാണ്. ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുകയോ, അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കാണ്. കേൾക്കാനും കേൾക്കാതിരിക്കാനും കേൾക്കാത്തതുപോലെ നടിക്കാനും കഥകൾ തുറക്കാനും തുറക്കാതിരിക്കാനും ഉള്ള പൂർണ്ണമായ യു ഹാവ് ദ ഫ്രീ വിൽ, എല്ലാമുള്ള അവകാശം നിങ്ങൾക്കാണ്. സ്വാതന്ത്ര്യം, അധികാരം, അവകാശം ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ സ്വാതന്ത്ര്യവും അധികാരവും അവകാശവും നമുക്ക് പൂർണ്ണമായി ലഭിച്ചു കഴിയുമ്പോൾ ഏത് രീതിയിലാണ് നാം അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ചിന്തിക്കേണ്ട സമയങ്ങളാണ് പ്രിയമുള്ളവരെ ഈ വെണ്മയുടെ ദിവസങ്ങൾ, അല്ലെങ്കിൽ പോസ്റ്റ് ലെന്റൻ ഡേയ്സ്. ദൈവനമ്പുരാന്റെ സന്നിധിയിലേക്ക് കടന്നു പോകും, അല്ലെങ്കിൽ ഈ ഒരു യാത്രയിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാത്ത ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല. എളുപ്പ വഴിയും പരോസ്ലിക്ക് അതിന് സൊല്യൂഷനും പറഞ്ഞു തരുന്നുണ്ട്. എങ്ങനെയാണ് ജഡത്തിന്റെ ഇഷ്ടം അനുസരിക്കാതെ നടക്കേണ്ടത്? ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. നയപ്രമാണമല്ല, നയപ്രമാണം അനുസരിച്ച് നടക്കാനല്ല പറയും. പ്രത്യേകിച്ച് താഴേക്ക് പറയുന്നുണ്ട് നയപ്രമാണവും ആത്മാവും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചൊക്കെ പൗലോസ്ലിഹ വിശദീകരിക്കുക. ആത്മാവിന്റെ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ നടപ്പീൻ. അങ്ങനെ നടക്കാതെ ഇരിക്കുമ്പോഴാണ് തിബരിയാസിലും അല്ലെങ്കിൽ എമ്മാവൂസിലും അടയ്ക്കപ്പെട്ട വീടിന്റെ ഉള്ളിലും ഒക്കെ നമ്മളായിത്തീരുന്നതിന്റെ കാരണം ഇതാണ്, ആത്മാവിനെ അനുസരിച്ച് നടക്കാത്തത് കൊണ്ടാണ്. അവിടെയാണ് പരാജയം. പത്രോസിനും അല്ലെങ്കിൽ മുടിയനായ പുത്രനും ഒക്കെ ഈ ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ ജഡത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ മാംസത്തെ അനുസരിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന പരാജയമാണ് ഈ പറയുന്ന മുടിയനായ പുത്രനും അല്ലെങ്കിൽ പത്രോസിനും ഒക്കെ ഉണ്ടായത്. പ്രിയമുള്ളവർ, ഞാനെന്റെ വാക്കുകളെ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല. ദൈവനവരെ നമുക്ക് നൽകിയ സ്ലീബ എന്ന വലിയ നിധി, ആ സ്ലീബായെ നമ്മൾ കുമ്പിട്ട് ആ സ്ലീബായിൽ നിന്നും അനുഗ്രഹം പ്രാപിച്ച് ഉദ്ധിതനായ ക്രിസ്തുവിന്റെ സ്ലീബായിൽ മുത്തി വിജയത്തിന്റെ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ജീവിത വിജയത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ ജീവിതങ്ങളിലേക്കും സ്വീകരിച്ച് ദേവാലയത്തിൽ നിന്നും പിൻവാങ്ങിയവരാണ് നമ്മൾ. ഇനിയുള്ള ദിവസങ്ങൾ പൂർണമായ സ്വാതന്ത്ര്യം ദൈവനമ്പുരാൻ നമുക്ക് നൽകിയിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ജീവിക്കാം, പക്ഷേ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ശബ്ദം നിങ്ങൾ തിരിച്ചറിയണം. തിരിച്ചറിയാൻ തിരിച്ചറിയുന്നത് മാത്രമല്ല, ആരെങ്കിലും എന്റെ വാക്ക് കേട്ട് ആ വാതിൽ തുറന്നാൽ പിന്നെ നടക്കുന്നത് ഒരു വലിയ വാഗ്ദാനമാണ്. ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. കർത്താവിന്റെ ഈ നിരപ്പ് റെക്കൺസിലിയേഷൻ എന്ന് പറയുന്നത് ഭക്ഷണവുമായി ചേർന്നാണ്. മുടിയനായ പുത്രനെ കൊടുത്ത ഭക്ഷണത്തിന്റെ രീതികൾ നമുക്കറിയാം. തിബരിയാസിന്റെ തീരത്ത് കർത്താവ് ഭക്ഷണം ഒരുക്കിയതിനെ കുറിച്ച് നമുക്കറിയാം. കഴിഞ്ഞ ആഴ്ച റനീഷ് അച്ഛൻ സംസാരിച്ചത് ഇതുതന്നെയാണ്, ഭക്ഷണവുമായി ബന്ധപ്പെട്ട ആത്മീയതയെ കുറിച്ചാണ് നമുക്ക് റനീഷ് അച്ഛൻ പറഞ്ഞത്. അതുപോലെ തന്നെ എമ്മൗസിലേക്ക് പോകുമ്പോഴും കർത്താവ് ആ റെക്കൺസിലിയേഷൻ നടത്തുന്നത് ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. പ്രിയമുള്ളവരെ, ഈ പരാജയത്തിന്റെ അവസ്ഥ ആർക്ക് വേണമെങ്കിലും ഉണ്ടാകും, ഈസ്റ്ററിന്റെ പിറ്റേ ദിവസവും ഉണ്ടാകാം. പക്ഷെ എന്നാൽ അവിടെ ഒരു തിരിച്ചറിവ് ഉണ്ടാകണം. പത്രോസ് കർത്താവിന് മുൻപാകെ നിന്ന ഇതി കർത്തവ്യതാമൂഢനായി മൗനമായി കർത്താവിന് മുൻപാകെ മനസ്താപത്തോടുകൂടി നിന്ന ആ നിൽപ്പ് യഥാർത്ഥമായ ഒരു കുംഭസാരമാണ്. അവിടെ ആ തിബരിയാസനം തീരത്ത് നടന്ന കുംഭസാരം, എമ്മാവൂസിലേക്കുള്ള യാത്രയിൽ ആ ഭവനത്തിന്റെ ഉള്ളിൽ വെച്ച് നടന്ന കുംഭസാരം, അതുപോലെ തന്നെ അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു എന്ന രീതിയിൽ സത്യകുംഭസാരം നടത്തിയ മുടിയനായ പുത്രൻ എന്നിങ്ങനെയുള്ള രീതിയിൽ നമുക്കും തിരികെ വരാനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അടുത്ത ഞായറാഴ്ചയിൽ നമ്മൾ വായിച്ചു കേൾക്കാൻ പോകുന്ന വേദഭാഗം ഇവയൊക്കെയാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കുക, ഒരുപാട് ദൂരേക്ക് നമ്മൾ പോകും. എമൗസിലേക്ക് പോകുന്തോറും തർക്കത്തിന്റെ അളവ് കൂടും. എമൗസിലേക്ക് പോകുന്തോറും ഉയർപ്പിനോടുള്ള നമ്മുടെ ആഭിമുഖ്യം കുറയും, അല്ലെങ്കിൽ ക്രിസ്തുവിനോടുള്ള നമ്മുടെ ആഭിമുഖ്യം കുറയും. നമ്മൾ എത്രമാത്രം എമൗസിനോട് അടുത്തെത്തിയിരിക്കുന്നു എന്ന് ചോദന ചെയ്യേണ്ട ദിവസങ്ങൾ കൂടിയാണ് എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാനും ചിന്തിക്കാനുമുള്ള സമയങ്ങളാണ്. നമ്മൾ തന്നെ ചോദന ചെയ്യുക. വെണ്മയുടെ ദിവസങ്ങളിലൂടെ കടന്ന ഹൈ സൺഡേ എന്നാണ് പുതു ഞായറാഴ്ച നമ്മൾ പറയുന്നത്. ആ ഉയർച്ചയുടെ ഞായറാഴ്ചയിലേക്ക്, പുതു ഞായറാഴ്ചയിലേക്ക് സധൈര്യം ആത്മവിശ്വാസത്തോടെ തല ഉയർത്തി ദൈവമുമ്പാകെ കർത്താവിനോടുകൂടെ നമുക്കും പ്രവേശിക്കാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധ നമ്മളെല്ലാവരെയും ആത്മാർത്ഥമായി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉയർപ്പിന്റേതായ എല്ലാ ആശംസകളും ഉത്തരനായ ക്രിസ്തുവിന്റെ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു.
താങ്ക് യു അച്ഛൻ. ഈ പുനരുത്ഥാന പെരുന്നാളിന് ശേഷമുള്ള ആദ്യത്തെ ബുധനാഴ്ച നമ്മൾ നിരന്തരം ശ്രദ്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ വായിച്ചിട്ടുള്ള ഭാഗമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ ഈ ഭാഗം ധ്യാനിക്കുമ്പോൾ അതിനേറ്റവും ഉചിതമായ ഒരു സമയം ഇതാണ്. കാരണം വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വേഴ്സ് തന്നെയാണ് അച്ഛൻ ഇന്നത്തെ ധ്യാനത്തിന് ഉപയോഗിച്ചത്. ഈ കഷ്ടാനുഭാഴ്ചയൊക്കെ കഴിഞ്ഞ്, പുനരുത്ഥാനത്തിന്റെ പെരുന്നാളൊക്കെ കഴിഞ്ഞ് സ്വാതന്ത്ര്യം കിട്ടിയ ചിന്തയിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. 50 ദിവസം അല്ലയോ ഭക്ഷണം, വ്യക്തി ജീവിതത്തിന്റെ നിയന്ത്രണം, അപ്പൊ മൊത്തത്തിലൊരു ബന്ധനമായിരുന്നു സത്യത്തിൽ. ഇപ്പൊ ഭയങ്കര സ്വാതന്ത്ര്യമാ, എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം, എന്തും കഴിക്കാം, എവിടെയും പോവാം, എങ്ങനെ ജീവിക്കാം. അപ്പൊ ഇതിനകത്ത് ഒരു ഒരു കോൺട്രഡിക്ഷന്, ഈ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ചില ആത്മീയ നിബന്ധനകളും, സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്ന് പറയുന്നത് ആ നിയന്ത്രണങ്ങളുടെ വേലിക്കെട്ടുകളെ പൊളിച്ചുള്ളൊരു ജീവിതമാണ്. എനിക്കൊന്ന് നമ്മുടെയൊക്കെ ഈ തലമുറയൊക്കെ ചിന്തിക്കുന്നതാണ്. ഈ സഭയിലും പള്ളിയിലും വരുമ്പോഴത്തേക്ക് ഒരുപാട്, പ്രത്യേകിച്ച് ഓർത്തഡോക്സ് സഭയിലൊക്കെ വരുമ്പോഴത്തേക്ക് ബുധനാഴ്ച നോമ്പ്, വെള്ളിയാഴ്ച നോമ്പ്, പിന്നെ 25 നോമ്പ്, മറ്റേ നോമ്പിന്റെ 365 ദിവസമുള്ള ദിവസങ്ങളിൽ എത്ര നോമ്പുകളാണ്. ഇതിനൊക്കെ ഒരു സ്വാതന്ത്ര്യക്കുറവായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെ ഇതിന്റെ ഇവിടെയാണ് ഈ ഇതിനപ്പുറം നമ്മൾ ചിന്തിക്കുമ്പോഴേ എന്താണ് ഈ സ്വാതന്ത്ര്യം എന്നുള്ളത്. ശരിക്കും ഇതിനപ്പുറമുള്ള ജീവിതമാണ് ഒരു ഒരു ബന്ധനമാണുള്ളത്. എന്തിന്റെ ബന്ധനമാ? ഒരിക്കലും മോചിക്കപ്പെടാത്ത ഒരു പിശാചിന്റെ ബന്ധനത്തിലാണ് നമ്മള്. അത് നമ്മളാരും മനസ്സിലാക്കുന്നില്ല. കാരണം ഈ എപ്പോഴും ഈ താൽക്കാലികമായ ജീവിതം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അപ്പപ്പ കിട്ടുന്ന ചില സന്തോഷങ്ങളൊക്കെ ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് തോന്നിയാലും വാസ്തവത്തിൽ അത് സ്വാതന്ത്ര്യമല്ല, അതൊരു ബന്ധനമാണ്. അപ്പം നിത്യമായ സന്തോഷവും നിത്യമായ സമാധാനവുമാണ് ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നവനല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത് അച്ഛനത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് നമുക്ക് എടുത്തു തന്നത്. അപ്പം ഈ ക്രിസ്തീയ ജീവിതം, സഭാജീവിതം ചില നിബന്ധനകളൊക്കെ വെക്കുന്നുണ്ടെങ്കിലും ആ നിബന്ധന എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന വലിയൊരു സാധ്യതയാണ്. ക്രിസ്തു ഒരിക്കലും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുക. പിശാചിന്റെ അടിമത്തത്തിൽ നിന്നും പക്ഷെ നമ്മളെ സ്വതന്ത്രമാക്കുന്ന ഒരു ഒരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ അതിന്റെ അത് ഈ സ്വാതന്ത്ര്യം നമുക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇതിനകത്ത് രണ്ടാമത്തെ കുഴപ്പമാണെന്ന് അറിയാം, ഇതിന്റെ രണ്ടാമത്തെ വരി ഇച്ചിരി പാട് ആകെയാൽ അതിൽ നിങ്ങൾ ഉറച്ചു നിൽപ്പിൻ. നിൽക്കാനൊക്കെ നമുക്ക് ഇഷ്ടമാണ്, പക്ഷെ ഈ നിൽപ്പിൽ ഉറപ്പില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അതെ, ഉറച്ചു നിൽക്കാൻ വലിയ പാടാണ് സത്യത്തില്. എപ്പോഴും നമ്മൾ ഉറപ്പ് നഷ്ടപ്പെടുന്ന പ്രലോഭനങ്ങളുടെ മധ്യത്തില നമുക്ക് നമ്മുടെ എല്ലാം എനിക്കും നിങ്ങൾക്കും നമ്മുടെ എല്ലാം ഇഷ്ടങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങൾക്കൊക്കെ പ്രത്യേകതയുണ്ട്. അപ്പൊ ഈ ഇഷ്ടങ്ങളിൽ നമുക്കുണ്ടാകുന്ന എന്താ ഒരു പ്രലോഭനങ്ങൾ വരുമ്പോ എങ്ങനെ ആ ഇഷ്ടങ്ങളെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഉറപ്പ് ഒക്കെ നൽകുന്നത്. ചെറിയ ദിവസങ്ങളൊക്കെ നമ്മളെ കൊണ്ടെത്തിക്കേണ്ട ഒരു വലിയ ഒരു തിരിച്ചറിവിലേക്കാണ് വളരെ ഭംഗിയായിട്ട് അച്ഛനത് പറഞ്ഞു. എന്നിട്ട് അടിമന്ദുഖത്തിൽ പിന്നെയും പോകരുത് എന്നുള്ളതാണ് ശരിക്കും. രണ്ട് തരത്തിൽ വാസ്തവത്തിൽ ഈ ഭാഗം നമ്മൾ എടുക്കുമ്പോൾ ഇത് ശരിക്കും യഹൂദന്മാരെ സാക്ഷാൽ യഹൂദന്മാർക്ക് കൊടുക്കുന്ന ഒരു ക്ലാസ്സാണ് ശരിക്കും പൗലോസ്ലിഗയുടെ, പ്രധാനമായിട്ട് എല്ലാവർക്കും ആണെങ്കിലും. കാരണം അവർ രണ്ട് തരത്തിലുള്ള അടിമന്ദുഖം എന്ന് പറയുന്നത്, ഒന്ന് ദ ഡിസേഴ്സ് എന്നുള്ളതാണ്, വി ഷുഡ് നോട്ട് ഗോ ബാക്ക് ദ ഡിസേഴ്സ് ഓഫ് ദ വേൾഡ് എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ അവരുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ന്യായപ്രമാണത്തിലേക്കുള്ള തിരിച്ചു പോക്കുക. ഇവിടെ പ്രധാനമായിട്ട് ഈ ഇതിനു മുമ്പുള്ള അധ്യായങ്ങൾക്ക് ന്യായപ്രമാണത്തെ പറ്റിയ, ഇവരെ ഈ ക്രൈസ്തവരായിട്ടൊക്കെ മാറിയെങ്കിലും ഇവരുടെ ഉള്ളിന്റെ ഉള്ളിൽ വീണ്ടും ആ ന്യായപ്രമാണത്തിന്റെ, അപ്പൊ ന്യായപ്രമാണത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ന്യായപ്രമാണത്തിൽ ഏറ്റവും എഴുതിച്ചിരിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ പിന്നെ പരിശോധനയൊക്കെയാണ്. അപ്പൊ അതിലേക്കൊക്കെ വീണ്ടും പോകുവാനുള്ള ഒരു ആകർഷണമൊക്കെ ഉണ്ടാകുമ്പോഴും അതിന് അപ്പൊ ശരിക്കും ഈ സ്വാതന്ത്ര്യം അടിബന്ധുഖം എന്ന് പറയുന്നത് രണ്ട് അടിബന്ധുഖമാണ്. ഒന്ന് ഈ ലോകത്തിന്റെ പ്രഷർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സെൽഫ് ഡിസേഴ്സ്. രണ്ടാമത്തെ അടിബന്ധുഖം എന്ന് പറയുന്നത് ഈ ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത് എന്നുള്ള, എന്റെ കഴിവ് കൊണ്ടും എന്റെ നിഷ്ഠ കൊണ്ടും ഞാൻ രക്ഷ സ്ഥാപിക്കുക എന്നുള്ള, ന്യായപ്രമാണത്തിന്റെ ശക്തി കൊണ്ട് രക്ഷ നേടാന്നുള്ള യഹൂദന്മാരുടെ മൂഢമായ ഒരു പിന്നെ ഒരു തിരിച്ചറിവിനെതിരായിട്ടുള്ള പൗലോസ് ലീഗായുടെ ഒരു ശക്തമായ പഠിപ്പിക്കലാണ്. ഇതൊക്കെ നിങ്ങൾക്ക് നൽകിയ, നിങ്ങളെ കൊണ്ട് ഒരിക്കലും ന്യായപ്രമാണ രക്ഷ നേടാനൊക്കുകയല്ല, നിങ്ങൾക്ക് രക്ഷ ഒരുക്കിയത് ക്രിസ്തുവിന്റെ കുരിശാണ്. അതിലേക്കുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു ബോധ്യത്തിലേക്ക് അവരെ നയിക്കുകയാണ്. അതിൽ തന്നെ ഉറച്ചു നിൽപ്പെന്നുള്ള ഒരു വലിയ സത്യമാണ് അവർ പഠിപ്പിക്കുന്നത്. അത് നമുക്കും ഉള്ള ഒരു ഒരു വളരെ പൗലോസ് ലീഗായുടെ ആഴമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. കുടുങ്ങിപ്പോവുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം, കുടുങ്ങുക എന്നുള്ള വാക്ക് തന്നെ അറിയാം, മോചിപ്പിക്കുന്ന പ്രയാസമുള്ള. എപ്പോഴും നമ്മൾ കുടുങ്ങിപ്പോവുക എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ഇതാണോ തന്നെ, എന്തിലൊക്കെയോ നമ്മൾ കുടുങ്ങിപ്പോകുന്നു. ശരിക്കും നമ്മളൊക്കെ കുടുങ്ങിപ്പോകാൻ സാധ്യതയുള്ള ലോകത്തിലാണ് ജീവിക്കുന്നത്. പ്രലോഭനങ്ങളും ഡിസേഴ്സും ഇങ്ങനെയുള്ള പിന്നെ രോഗങ്ങളും എല്ലാം തന്നെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, നിത്യമായി വേദനിപ്പിക്കുന്ന എല്ലാത്തിലും നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ദൈവം ക്രിസ്തു നമുക്ക് സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട്. ആ ക്രിസ്തുവാകുന്ന സത്യത്തിലേക്ക് നമ്മൾ അടുക്കുന്തോറും പിന്നെ നമ്മൾ ആ കുടുക്കിൽ നിന്നൊക്കെ മാറി മനസ്സിന് സന്തോഷം അനുഭവിക്കുന്ന ഫലത്തിലേക്ക്. ഒരു ക്രിസ്തുവിലായ പുതിയ സൃഷ്ടിയാകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് പിന്നെ ഒന്നും വേദനിപ്പിക്കാനില്ലെന്നുള്ളതാണ്. നമുക്കൊക്കെ എല്ലാ സങ്കടം, നമുക്ക് രോഗം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ആ രോഗത്തിൽ കുടുങ്ങി കിടക്കത്തില്ലേ? $100 കയ്യിൽ പോയി കഴിഞ്ഞാല് പിന്നെ ബോധനം വരെ എങ്ങനെ പോയി എന്നാലും എങ്ങനെ പോകും? ഇവിടെ പോയതുള്ള അല്ലേ? അപ്പൊ നമ്മൾക്കെല്ലാം ഇങ്ങനെ എന്തുകൊണ്ടാ ഇതിൽ നമ്മളെല്ലാം ഇതിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുക നമ്മുടെ മനസ്സൊക്കെ? എന്നും എന്തെങ്കിലുമൊക്കെ പോയിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടങ്ങളുടെ കഥ നിരന്തരം കേട്ടുകൊണ്ടിരിക്കും. അപ്പോഴൊക്കെ നമ്മളിങ്ങനെ മനസ്സിങ്ങനെ കുടുങ്ങിക്കിടക്കുക. അപ്പം ശരിക്കും ഈ ശ്രീബുദ്ധന്റെ പിന്നെ മെയിനായിട്ടുള്ള ഒരു സന്ദേശം അതാണല്ലോ, ജൈനമതത്തിന്റെയും അതുപോലെ ബുദ്ധമതത്തിന്റെയും ഒക്കെ ഇതിലേക്ക് ലോകത്തിന്റെ ആകർഷണങ്ങളിലേക്ക് കുടുങ്ങിക്കിടക്കും തോറും നമ്മളിങ്ങനെ മരിച്ചുകൊണ്ടേയിരിക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയാം. അതിലേക്ക് മോചിപ്പിക്കണം എന്നുള്ളതാണ്, ആ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് സഭ നൽകുന്ന ചില നിയമങ്ങൾക്ക് അപ്പുറമുള്ള സ്വാതന്ത്ര്യമല്ല, ആ സഭ നൽകുന്ന നിയമങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് ക്രിസ്തു ഒരുക്കുന്ന ആ നിത്യമായ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് നമുക്ക് കഴിയുന്നുള്ള വലിയൊരു തിരിച്ചറിവ് നമുക്ക് ഈ പകൽക്കാലം പ്രിയപ്പെട്ട ജോബി അച്ഛനെ നിന്ന് ലഭിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, കാരണം വലിയൊരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല, ഈ ഒരൊറ്റ വാക്യം ഉറപ്പിച്ചാൽ മതി. അത് തന്നെ വലിയൊരു ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും അനുയോജ്യമായിട്ടുള്ള, എന്റെ മനസ്സിൽ നിന്ന് കടന്നുപോയില്ല അങ്ങനെ ഒരു ചിന്തയൊന്നും. അച്ഛനത് വളരെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്, ഏറ്റവും ഉചിതമായിട്ടുള്ളൊരു ഭാഗമാണ് ചിന്തിക്കാനായിട്ട് നമുക്ക് നൽകിയത്. അച്ഛനത് പ്രസംഗിച്ചു പോയെങ്കിലും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മറ്റ് ചില സംഗതികളൊക്കെ കുടുങ്ങിക്കിടക്കുന്നതൊക്കെ മാറ്റിയിട്ട് ഇത് കുടുങ്ങട്ടെ. ഇത് കുടുമ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല ഒരു റിലാക്സേഷൻ ഉണ്ടാകും മനസ്സിലാണ്. ദൈവം അനുഗ്രഹിക്കുന്നു. താങ്ക് യു അച്ഛാ, വളരെ നല്ല ഒരു മെസ്സേജ് നമ്മൾ അനുഗ്രഹിച്ചിട്ടുള്ള സ്നേഹവും സന്തോഷവും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഐസക് അച്ഛൻ ഇല്ലാത്തതുകൊണ്ടാണ് എനിക്ക് സംസാരിച്ചത്, ഒരു യാത്രയിലാണ് ഡാലസിന്, അതുകൊണ്ടാണ് ഞാൻ ഒരു കൺക്ലൂഷൻ പറഞ്ഞതെന്നുള്ളതേ ഉള്ളൂ. അപ്പം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സ്ഥിരം അയക്കുന്ന പേരുകളൊക്കെ നമ്മൾ ഓർക്കുക. അനുസരം ഓർക്കാറുള്ള പേരാണ് പ്രിയപ്പെട്ട റജി. റജിയെ വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിരന്തരം ഓർക്കുക. അതുപോലെ തന്നെ ജിമ്മി, സാറാമ, ആലിസ് ജോസഫ്, ലളിത, ലോറൻ, ഞാൻ ഈ പേര് വായിച്ച പല ആളുകളും വളരെ രൂക്ഷമായ, വളരെ അപകടപരമായ തലങ്ങളിൽ കൂടിയൊക്കെ കടന്നുപോയി. എന്നാൽ എന്തോ ദൈവം ഒക്കെ പ്രവർത്തിച്ച് പലരും വീണ്ടും ഇങ്ങനെ, പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളൊക്കെ ഇങ്ങനെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു എന്നുള്ളത് വലിയൊരു അതിശയമാണ്. അതുകൊണ്ട് ഞാൻ എന്തിനാ പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നിരന്തരമായ പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട്. ചില ഈ പേര് പറയപ്പെട്ട പല ആളുകളൊക്കെ വളരെ ക്രിട്ടിക്കൽ, ഒരു സാധ്യതയില്ലെന്നുള്ളൊരു മേഖലയിൽ കൂടെ ഒക്കെ പോയിട്ടും ഇപ്പോഴും ഇവരൊക്കെ ഇങ്ങനെ ജീവിക്കുന്നതും സാധാരണ ജീവിതത്തിലേക്കൊക്കെ ഇങ്ങനെ കടന്നു വരുന്നതിന്റെയൊക്കെ പിന്നിൽ നമ്മുടെയൊക്കെ പ്രാർത്ഥനയുടെ വലിയ ഒരു ശക്തിയുണ്ടെന്നുള്ളത് നമ്മൾ വിസ്മരിച്ചു പോകരുത്. അതുകൊണ്ട് ഈ പേരുകളൊക്കെ വായിക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും പറയുന്നില്ലേ, അങ്ങനെ എടുക്കരുത്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരൊക്കെ ഓർക്കുക. ഒരു ഫാബു, ഒരു മോളി ഫ്രം ഡാലസ്, മറ്റൊരു മോളി ഹ്യൂസ്റ്റൺ, മിഷേൽ, ജോയൽ, ജിയാൻ, സൂസൻ, ബെഞ്ചമിൻ, ഉതുപ്പ്, വർഗീസ് ജോർജ്, പ്രതിഭ, മേരിക്കുട്ടി, നമ്മൾ നിക്കോളാസ് ത്രിവേണി ഇങ്ങനെ സുഖമില്ലാതിരിക്കുന്നു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സുഖം പ്രാവശ്യം വരുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. എന്തോ ഒരു ഹാർട്ടിന്റെ ഒക്കെ ഒരു ഗെറ്റിംഗ് ബെറ്റർ, താങ്ക് ഗോഡ്. പിന്നെ ആരെങ്കിലും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ അവരെയും ജോർജ് കുട്ടി അല്ലേ, പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, കാൽവറിയില് അങ്ങ് ലോകത്തിന് വേണ്ടി സമർപ്പിച്ച ത്യാഗം ഓരോ വർഷവും അനുസ്മരിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് വേണ്ടി, എന്റെ വ്യക്തി ജീവിതത്തിന് വേണ്ടിയാണെന്നുള്ള ബോധ്യം, വ്യക്തിപരമായി ആ സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനും ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും ഞങ്ങളെ ഇടയാക്കി തീർക്കണമേ. ഈ പ്രപഞ്ചത്തിന് എത്ര ചരാചരങ്ങളുണ്ടെങ്കിലും അവരെയൊക്കെ നിശ്ചയത്തോടുകൂടി അറിയുന്ന പിതാവാകുന്നു അങ്ങ്. ആ കൂട്ടത്തിൽ ഞങ്ങളെയും എണ്ണി ആ ദൈവകൃപയിൽ നടത്തണമേ. ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം രക്ഷകനായി പിതാവുണ്ടെന്നും ഏത് പ്രതികൂലതകളിലും ഏത് സങ്കടങ്ങളിലും സ്വന്തം ബുദ്ധി കൊണ്ടോ സ്വന്തം പ്രയത്നം കൊണ്ടോ രക്ഷപ്പെടാൻ കഴിയാത്ത, തിന്മയിൽ നിന്നും അശുദ്ധിയിലേക്ക് നയിക്കുന്ന ഭീകരമായ പ്രലോഭനങ്ങളിൽ നിന്നൊക്കെ വിട്ടുപോയാലും നിലംപരിച്ചാകാതെ നിലവിളിക്കുമ്പോൾ കൈ ചേർത്ത് പിടിക്കുന്ന ഒരപ്പൻ, വിശുദ്ധനായ അപ്പനൊപ്പമുണ്ടെന്നുള്ളൊരു വിശ്വാസമാണല്ലോ. ദൈവം എന്നും ആ പിതൃത്വത്തിന്റെ സുരക്ഷിതത്വം അനുഭവിപ്പാൻ ഞങ്ങളെ അവിടെ നിന്ന് സഹായിക്കണമേ. ചതുപ്പ് നിലങ്ങളിൽ കൂടി ഞങ്ങൾ ചൂട് വെക്കുമ്പോഴും ഞങ്ങളുടെ കൈ അങ്ങയിൽ മുറുകെ പിടിക്കത്തക്ക വണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയിൽ ബന്ധിപ്പിക്കണമേ. നന്മയിലും വിശുദ്ധരിലും ജീവിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിലും ലോകത്തിൻ്റെതായ താല്പര്യങ്ങൾ പലപ്പോഴും അതിനെയൊക്കെ ഞങ്ങളെ ഒരുക്കുന്നില്ല. ലോകത്തിന്റെ ഇഷ്ടങ്ങളെ അതിജീവിച്ച് ദൈവമേ, അങ്ങയുടെ ഇഷ്ടം മനസ്സിലാക്കി ഞങ്ങൾ ഇന്നത്തെ വേദഭാഗത്ത് വായിച്ചതുപോലെ ഞങ്ങൾക്കൊരുക്കി തന്ന സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കത്തക്കവണ്ണം ഞങ്ങളുടെ കാലുകളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ അധരങ്ങളെ അവിടുത്തെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. രോഗങ്ങളും ദുഃഖങ്ങളും പ്രലോഭനങ്ങളും മറ്റ് പല പ്രതിസന്ധികളും പൈശാചിക പ്രേരണകളൊക്കെ ഞങ്ങളെ അങ്ങയോടുള്ള ബന്ധത്തിൽ പിന്തിരിക്കാൻ ശ്രമിക്കപ്പോഴും ഇതൊക്കെ താൽക്കാലികമാണെന്നും രോഗം പോലും ഒരു താൽക്കാലിക അനുഭവമാണെന്നും അപ്പുറമുള്ള സന്തോഷത്തിലേക്കുള്ള ഒരു ജീവിതത്തിന്റെ ഒരുക്കമാണ് ഈ ലോക ജീവിതത്തിലുള്ള ബോധ്യത്തോടുകൂടി ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ സഹായിക്കണമേ. സങ്കടങ്ങളെയൊക്കെ മറന്നുകൊണ്ട് ക്രിസ്തുവാകുന്ന സന്തോഷത്തിൽ ജീവിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യണമേ. ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ വിശുദ്ധിയോടെ ജീവിച്ച് അങ്ങയെ നിറവോടെ തിരിച്ചറിഞ്ഞ പിതാക്കന്മാരൊക്കെ ജീവിതത്തിന്റെ ലോകത്തിന്റെ നഷ്ടങ്ങളെയൊക്കെ ലാഭങ്ങളായിട്ട് കാണുവാനും ലോകത്തിന്റെ നഷ്ടങ്ങൾ അനുഗ്രഹമായി ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്ന സാധ്യതകളായി അവർ തിരിച്ചറിഞ്ഞതുപോലെ തിരിച്ചറിയത്തക്കവണ്ണം ഞങ്ങളുടെ ഭക്തിയെ അവിടുന്ന് തൊട്ടുണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, തലമുറകളെ ഓർക്കുന്നു. ദൈവമേ ആ ദൈവിക വിശ്വാസത്തിൽ ആ ദൈവിക സ്വാതന്ത്ര്യത്തിൽ അവരെയൊക്കെ നിലനിർത്തണമേ, ചേർത്ത് പിടിക്കണമേ, വിശാചൊരുക്കുന്ന കുടുക്കിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കണമേ. എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ കരങ്ങളിൽ സമർപ്പിക്കുന്നു, വാർദ്ധക്യത്തിലിരിക്കുന്നവരെ ഓർക്കുന്നു, പലതരത്തിലുള്ള മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നവരെ ഓർക്കുന്നു, സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ പരിശുദ്ധ സഭയെ കരങ്ങളിൽ ഓർക്കുന്നു. ദൈവമേ സഭയുടെ നിറവും വെട്ടവും ഒക്കെ നശിപ്പിക്കാൻ പിശാച് പ്രേരിപ്പിക്കുമ്പോഴും അതിൻ്റെതായ തരളതയിൽ ഇത് മുന്നോട്ട് പോകാൻ തക്കവണ്ണം അങ്ങേ നോക്കി ജീവിക്കുന്ന ഒരു സഭയായി രൂപാന്തരപ്പെടുത്തണമേ. ക്രൈസ്തവ സഭകളെയൊക്കെ അവിടുന്ന് സംരക്ഷിക്കണമേ. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭ ക്രൈസ്തവ വിശ്വാസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന പൈശാചിക പ്രേരണകളെയൊക്കെ തച്ചുടച്ചുകൊണ്ട് അങ്ങയുടെ നാമം പ്രപഞ്ചത്തിൽ പൂജിതമാകത്തക്കവണ്ണം അങ്ങ് നിറയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർക്കുന്നു, നയിക്കുന്ന പിതാക്കന്മാരെയും ഭദ്രാസനത്തെയും നയിക്കുന്ന പിതാവിനെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഈ ജനതയെ നയിക്കാനുള്ള ആത്മീയ കരുത്ത് നൽകണമേ. സഭയുടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ആത്മീയ സംഘടനകളെയും പ്രവർത്തിക്കുന്നവരെയൊക്കെ ഓർക്കുന്നു. പലതരത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന തീവ്രവാദം മൂലവും പ്രകൃതിക്ഷോഭം മൂലവും ഒക്കെ ദുരിതമനുഭവിക്കുന്നവരൊക്കെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തണമേ. ദൈവമേ ഇതൊക്കെ നയിക്കുന്ന ഞങ്ങളൊന്നും വിശുദ്ധരോ നന്മയുള്ളവരൊന്നുമല്ല. ദൈവമേ ഓരോ നിമിഷവും ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുമ്പോഴും അനുതാപത്തിൽ നിന്ന് മനതാപത്തിലേക്ക് കടന്നു ചെന്ന് അതിൽ നിന്ന് രൂപപ്പെട്ടു വരുന്ന വിശുദ്ധിയുടെ നിറവിൽ എത്തിച്ചേരാൻ ഞങ്ങളൊക്കെ അവിടെ സഹായിക്കണമേ. പ്രത്യേകിച്ച് ദൈവവചന ശ്രോത നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു, അനുഗ്രഹിക്കണമേ. ഇടവകയും കുടുംബത്തെയൊക്കെ സ്വർഗീയ നന്മകളാൽ നിറയ്ക്കണമേ. ഒരിക്കൽ കൂടി ഞങ്ങൾ എല്ലാവരെയും വളരെ താഴ്മയോടെ സമർപ്പിക്കുന്നു. രോഗികളായ പേര് പറഞ്ഞവരെയൊക്കെ ഓർക്കുന്നു. സകല വാങ്ങിപ്പോയവരെ സ്വർഗീയ ഊർജ്ജമിൽ ആശ്വസിപ്പിക്കണമേ. ഞങ്ങൾ നിനക്കുന്നതിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും എന്ന് വന്നാലും സ്തുതി സ്തോത്രം അർപ്പിക്കുവാനായിട്ട് തന്നെ.
നമുക്ക് ആശീർവാദത്തിനാണ് തലകളെ വണക്കാം. എല്ലാവർക്കും പുനരുത്ഥാനത്തിന്റെ പ്രത്യാശയും ആശംസയും പ്രാർത്ഥനകളും നേരുന്നു. പുനരുത്ഥാനം നമുക്ക് നൽകുന്ന വലിയ ധൈര്യം ക്രിസ്തുവിൽ ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നും ദൈവത്തിന് സ്നേഹം ഒരിക്കലും നമ്മളിൽ നിന്ന് അന്യമായി പോകുന്നില്ല, തീർന്നു പോകുന്നില്ല എന്നുള്ള വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. ആ സന്ദേശത്തോട് ബന്ധപ്പെടുത്തി തന്നെ ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ വളരെ അനുഗ്രഹകരമായ സന്ദേശം നമുക്ക് നൽകി. അച്ഛനോടും പങ്കാളികളായ എല്ലാ പ്രിയപ്പെട്ടവരോടും സ്നേഹം അറിയിക്കുന്നു. നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും ദൈവത്തിൽ ഓർക്കുന്നു. പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കുന്നു. എല്ലാവർക്കും ദൈവം അനുഗ്രഹവും ആശ്വാസവും സൗഖ്യവും നൽകാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും ദൈവമാർത്ഥാവെ ഞങ്ങളെല്ലാവരോടും കൂടിയും പ്രത്യേകം നിന്ന് പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടിയും ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന എല്ലാവരോടും കൂടി ഓർക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി സഭയോടും സമൂഹത്തോടും ലോകത്തോടുകൂടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
ആമേൻ. ഈ പ്രാർത്ഥന സംബന്ധിച്ച് എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. പ്രത്യേകിച്ച് അഭിയുന്ന തിരുമനസ്സിനോട് സജീവമായ നേതൃത്വം നൽകി നമ്മൾ അനുഗ്രഹിക്കുന്ന തിരുമേനോടുള്ള സ്നേഹം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട ജോബി അച്ഛൻ നല്ല സന്ദേശത്തിന് പ്രത്യേകമായിട്ടുള്ള സ്നേഹവും തുടർന്നും അച്ഛന്റെ നേതൃത്വവും സാന്നിധ്യവും അനുഗ്രഹവും ഒക്കെ ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് വളരെ വിനയത്തോട് ഓർപ്പിച്ചുകൊണ്ട് സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും വന്യപ്പോറക്കൊപ്പാച്ചന്മാര് റബ്ബാച്ചൻ എല്ലാ വൈദികരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദി അറിയിക്കുന്നു. പള്ളിയിലായിരിക്കുന്ന സ്നേഹിതർ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച ജോളിയാന്റി, അതുപോലെ തന്നെ എന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചോദ്യമുള്ള പ്രിയപ്പെട്ട മാനേജർ അല്പമായി അധികമായോ സഹായിക്കാൻ സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹം അറിയിക്കുന്നു. ദൈവം ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ.